الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ നിഅമത്തായി തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ച് നൽകിയ ദീനാണ് ഇസ്ലാം. അല്ലാഹു പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ച് നൽകുകയും അത് തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഇസ്ലാമിനെ ദീനായിട്ട് എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിനെതിരെ ഭക്ഷണത്തളികയിലേക്ക് ഭക്ഷണക്കൊതിയന്മാർ കൈനീട്ടി വരുന്നത് പോലെ, ഇസ്ലാമിനെതിരെ മറ്റുള്ള വിഭാഗങ്ങൾ, മതമുള്ളവരാണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും, ഇസ്ലാമിനെതിരെ പല രീതിയിൽ എതിർത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിനെ അതിൻ്റെ എതിൽ സംസാരിക്കുക എന്ന നിലയ്ക്ക് എല്ലാ കാലത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കെതിരെ, അതിൻ്റെ സംസ്കാരങ്ങൾക്കെതിരെ, അതിൻ്റെ വിശ്വാസങ്ങൾക്കെതിരെ എല്ലാം. കാരണം ഇന്ന് സമൂഹത്തിൽ അവർ കച്ചവടമായിട്ടും അവരുടെ ദേഹേച്ഛകൾ പിൻപറ്റിയിട്ടും അവർ ചെയ്യുന്ന, മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിരായി നിൽക്കുന്ന, മനുഷ്യനെ ഏറ്റവും നല്ല രീതിയിൽ അവൻ്റെ വ്യക്തിത്വവും അവൻ്റെ ജീവിതവും എല്ലാം സംസ്കരിച്ചെടുക്കുന്ന നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപദ്രവം, മറ്റുള്ളവരിൽ നിന്നുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പലപ്പോഴും പ്രധാനപ്പെട്ടൊരു വിഷയമായിട്ട് വരാറുള്ളത് സ്ത്രീകളോട്, അല്ലെങ്കിൽ സ്ത്രീകളുടെ വിഷയത്തിൽ ഇസ്ലാം അനീതി കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല, സ്ത്രീകളെ ഇസ്ലാമിൽ പല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് എന്നെല്ലാം തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ സ്ത്രീകളെ ഏതെങ്കിലും രീതിയിൽ വഴിതെറ്റിക്കാനുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിലെ നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും കാര്യത്തിലേക്ക് നയിച്ചു എന്നുള്ളത് അവർ വലിയ അഭിമാനമായി കാണുകയും അതെല്ലാം അവരുടെ പ്രവർത്തനങ്ങളുടെ, അവർ ഈ നാട്ടിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ ഫലമാണ്, അത് മുസ്ലിം സ്ത്രീകൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യമാണ് എന്നെല്ലാം തരത്തിൽ സംസാരിക്കുന്നതായി നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന പരിഗണനയും ഇസ്ലാം നൽകുന്ന സംരക്ഷണവും ഇസ്ലാം നൽകുന്ന ആദരവും, ഇത് ഇസ്ലാം നൽകുന്ന ഈ കാര്യങ്ങൾ വേറെ ഏതെങ്കിലും ഒരു നിയമങ്ങൾക്ക്, അത് എന്ത് നിയമമാവട്ടെ, അതൊരു മതത്തിന്റെ നിയമമാവട്ടെ, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയ നിയമമാവട്ടെ, ഒരു രാജ്യത്തിന്റെ നിയമങ്ങളാവട്ടെ, ഇസ്ലാം മുന്നോട്ട് വെച്ച രീതിയിൽ ഒരു സംരക്ഷണമോ അല്ലെങ്കിൽ ഒരു വിശുദ്ധിയോ നൽകാൻ സാധിക്കുന്ന മറ്റെന്ത് നിയമമാണുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അത് ഇസ്ലാമിനെ കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം നേരെ ബുദ്ധിയുള്ള ഒരാളും തന്നെ പറയില്ല അത് വിരോധിച്ചിരുന്നെങ്കിൽ എന്ന്. ഇസ്ലാമിൽ വിരോധിച്ചിട്ടുള്ള കാര്യം അത് കൽപ്പിച്ചിരുന്നെങ്കിൽ എന്നൊരാളും പറയില്ല. ഇസ്ലാമിൽ ഹലാലാക്കിയൊരു കാര്യം ഹറാമാക്കിയിരുന്നെങ്കിൽ എന്ന് നേരെ ബുദ്ധിയുള്ള ഒരാളും പറയില്ല. ഇസ്ലാമിൽ ഹറാമാക്കിയിട്ടുള്ള കാര്യം ഹലാലാക്കിയിരുന്നെങ്കിലെന്നും ഒരാളും പറയില്ല. കാരണം തൊയ്യിബായത് മാത്രമാണ് ഇസ്ലാമിൽ അനുവദനീയമായിട്ടുള്ളത്. ഖബീസായിട്ടുള്ള, മ്ലേച്ഛമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇസ്ലാമിൽ ഹറാമുമാണ്. ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം സ്ത്രീകൾക്ക്, സ്ത്രീക്ക് ഇസ്ലാം നൽകിയിട്ടുള്ള ആദരവ്, അവർക്ക് നൽകിയിട്ടുള്ള സംരക്ഷണം, അവരുടെ സ്ഥാനം എന്നീ വിഷയങ്ങളാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ട, പൊതുവായിട്ട് എല്ലാ മുസ്ലിമീങ്ങളും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു നിയമത്തിന്റെ കീഴിലല്ലാതെ അവന് ജീവിക്കാൻ സാധിക്കില്ല. മനുഷ്യർ സമൂഹമായി ജീവിക്കുമ്പോൾ ഒരു നിയമസംഹിതക്കുള്ളിലല്ലാതെ അവന് ജീവിക്കാൻ സാധിക്കില്ല. ഒന്നെങ്കിൽ അവൻ ജീവിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഒരു നിയമസംഹിത ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ. അതില്ലാതെ മനുഷ്യർക്ക് ജീവിച്ചാൽ അത് ഏറ്റവും വലിയ ഫസാദിലേക്കാണ് നയിക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഇപ്പൊ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ ഒരു നിയമമില്ല വിചാരിക്കാം. ഇത്ര സമയത്ത് എത്തണമെന്നോ, അല്ലെങ്കിൽ ഇത്ര സമയത്ത് പോകണമെന്നോ, അല്ലെങ്കിൽ ഒരു യൂണിഫോമോ, അല്ലെങ്കിൽ ഒരു നിയമമില്ല വിചാരിക്കാം. എങ്ങനെ ഉണ്ടായിരിക്കും ആ സ്ഥാപനം? ഇനി ഒരു രാജ്യം എടുക്കുക, ആ രാജ്യത്ത് ഒരു നിയമമില്ല വിചാരിക്കാം. പ്രത്യേകിച്ച് ഒരാളുടെ മേലെ ഒരു നിയമമില്ല വിചാരിക്കാം. എങ്ങനെ ഉണ്ടാവും ആ രാജ്യത്തിന്റെ നടപടിക്രമങ്ങൾ? അല്ലെങ്കിൽ നമ്മൾ ട്രാഫിക് എടുക്കുക, ട്രാഫിക്കിൽ ഒരു നിയമവും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കാം. വാഹനങ്ങൾ ഓടുന്ന രീതി എങ്ങനെ ഉണ്ടാവും? ഒരിക്കലും നേരാവണ്ണം നടക്കില്ല, എല്ലാം ഫസാദായിട്ടുണ്ടാവും. അപ്പോൾ ഒരു നിയമങ്ങൾക്കുള്ളിലല്ലാതെ മനുഷ്യന് ഒരു സമൂഹമായി ജീവിക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ പറഞ്ഞതുപോലെയുള്ള നിയമങ്ങളെല്ലാം ഒരു സ്ഥാപനമോ ഒരു രാജ്യമോ അല്ലെങ്കിൽ പ്രത്യേക ചില കാര്യങ്ങൾക്ക് മാത്രം ബാധകമാണ്. എന്നാൽ മനുഷ്യന് അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ ചില നിയമങ്ങൾ പാലിക്കണമെങ്കിൽ, ഈ നിയമങ്ങൾക്കൊക്കെ എന്താണ്, മറ്റൊരാളുമായി ബാധിക്കുമ്പോൾ മാത്രമാണ് ഈ നിയമങ്ങൾ അനുസരിക്കേണ്ടി വരുന്നത്. പക്ഷെ അവന്റെ സ്വന്തം ജീവിതത്തിൽ അവൻ നിയമങ്ങൾ പാലിക്കണമെങ്കിൽ ആ നിയമങ്ങൾ ആരുണ്ടാക്കണം? വ്യക്തിപരമായിട്ടുള്ള അവന്റെ കാര്യമുണ്ടല്ലോ, ആ കാര്യത്തിൽ ഒരു നിയമം അവന് പാലിക്കണമെങ്കിൽ ആ നിയമം ആരുണ്ടാക്കണം? അതാണ് ഒന്നാമത്തെ കാര്യം. മനുഷ്യന് അവന്റെ ജീവിതത്തിൽ അവന്റെ സ്വന്തത്തെ നന്നാക്കാനും അവൻ ജീവിതത്തിൽ പകർത്താനുമുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം അവനെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിനെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് അവന്റെ ജീവിതത്തിൽ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ, ഏറ്റവും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ. കാര്യങ്ങളുടെ വിധി നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ആ തീരുമാനങ്ങൾ അല്ലാഹുവിന്റേതാണ്. അമർ അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ ذلك الدين القيم ولكن اكثر الناس لا يعلمون. الله കൽപ്പിച്ചിരിക്കുന്ന അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്, അതാണ് നേരെ ചൊവ്വുള്ള ദീൻ. ഇവിടെ പറഞ്ഞത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ അത് അല്ലാഹു ആണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ കാണാൻ, വമൻ അഹ്സനു മിന അല്ലാഹി ഹുക്മൻ ലിഖൗമി യുഖിനൂൻ, ആരാണ് അല്ലാഹുവിനേക്കാൾ നല്ല ഹുക്മ് വിധി നടപ്പിലാക്കുന്നവൻ. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട നിയമങ്ങൾ നമ്മെ അറിയിക്കാൻ ഏറ്റവും അർഹൻ നമ്മുടെ റബ്ബാണ്. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള നിയമങ്ങൾ. രണ്ടാമത്തേത് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഏറ്റവും സഅദത്തും സൗഭാഗ്യവും ഏറ്റവും ആദരവും നിറഞ്ഞ ഏറ്റവും സമാധാനവും സുരക്ഷിതവുമായിട്ടുള്ള ജീവിതം ലഭിക്കണമെങ്കിലുള്ള അടിസ്ഥാനം. ആ നിയമങ്ങൾ അനുസരിക്കാതെ ഇതുപോലെ സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല. അത് അനുസരിച്ചാൽ മാത്രമാണ് അതുപോലെയുള്ള നിയമങ്ങൾ, അതുപോലെയുള്ള സുരക്ഷിതത്വം ദുനിയാവിലും പരലോകത്തും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഒരു നഫ്സിനെ സൃഷ്ടിക്കുകയും അതിന് നന്മയായിട്ടുള്ള കാര്യങ്ങളും അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്, അതിന് അപകടമായിട്ടുള്ള കാര്യങ്ങളും അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണോ അതിനെ നന്നാക്കുന്നത് അവൻ വിജയിച്ചു, ആരാണോ അതിനെ കേടുവരുത്തുന്നത് അവൻ ഏറ്റവും മ്ലേച്ഛമായ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ആ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ജീവിതം നമുക്ക് ലഭിക്കാനുള്ള കാരണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് തീർച്ചയായിട്ടും ഒരു മുസ്ലിമിന് ശത്രുക്കളുണ്ട്, ദുനിയാവിൽ ശത്രുക്കളുണ്ട്. അത് ശൈത്താനായിട്ടുമുണ്ട്, അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് ശൈത്താന്റെ കൂട്ടാളികളായിട്ടുള്ള ആളുകളുണ്ട്. അവർ പല രീതിയിൽ ഒരു മുസ്ലിമിനെ പിഴപ്പിക്കാൻ, നേരായ മാർഗത്തിൽ നിന്ന് അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിൽ തെറ്റിക്കാൻ വേണ്ടി അവർ ഒരു മുസ്ലിമിനെ പിഴപ്പിക്കാൻ വേണ്ടി രാവും പകലും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്.
അവരതിന് കാത്തിരിക്കുകയാണ്. കാരണം ഇബ്ലീസ് അവിടുന്ന് അള്ളാഹുവിന്റെ സന്നിധിയിൽ വെച്ച് ആദം നബി അലൈഹി സ്വലാമിനെയും ഹവ്വാ ബീവിയെയും ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ നിന്റെ അടിമകളിൽ വളരെ ചുരുക്കം പേരല്ലാതെ ബാക്കി എല്ലാവരെയും ഞാൻ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിശാജ് അതിനു വേണ്ടി രാവും പകലും പണിയെടുത്തുകൊണ്ടേയിരിക്കും. പിശാജിന്റെ കൂട്ടാളികളായിട്ടുള്ള ദുനിയാവിലെ മനുഷ്യരും മനുഷ്യരിൽ പെട്ടതും അതുപോലെ ആളുകളും അതിനുവേണ്ടി പണിയെടുക്കും. ഇതൊരു മുസ്ലിം മനസ്സിലാക്കിയിരിക്കണം. അവന് ശത്രുക്കൾ ഉണ്ട് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ശൈത്താന ലകും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ ഇന്നമാ യദ്ഊ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. തീർച്ചയായിട്ടും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. അവനെ ശത്രുവായിട്ട് നിങ്ങൾ പരിഗണിക്കണം. അവൻ അവന്റെ കൂട്ടാളികളെ ക്ഷണിക്കുന്നത് നരകത്തിന്റെ വിറകുകളാവാൻ വേണ്ടിയിട്ടാണ്, നരകാവകാശികളാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മെ തെറ്റിക്കാൻ പണിയെടുക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് രക്ഷപ്പെടാനുള്ള വഴി നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അല്ല ഇങ്ങനൊന്നുമില്ല, നമ്മളെ പഴപ്പിക്കാനായിട്ട് ആരും ശ്രമിക്കണമൊന്നുമില്ല, ഒക്കെ വെറുതെ പറയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ എന്ത് ചെയ്യാൻ പറ്റൂല, അവന് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ലഭിക്കുന്ന എല്ലാ തൗഫീഖും എല്ലാവിധ ഉദവിയും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമാണ്. നമുക്കൊരു കാര്യം നന്മ ചെയ്യണമെങ്കിൽ അതിന് അള്ളാഹുവിൽ നിന്നാണ് സഹായം ലഭിക്കുന്നത്. തിന്മ ഒഴിവാക്കണമെങ്കിൽ അള്ളാഹുവിൽ നിന്നാണ് സഹായം ലഭിക്കുന്നത്. അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റൊരു സഹായവും നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളെ ഒരു തിന്മ ഒഴിവാക്കാൻ നമ്മളായിട്ട് എത്ര പരിശ്രമിച്ചാലും ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല, അള്ളാഹുവിന്റെ തൗഫീഖുമാണ്. ഒരു നന്മ ചെയ്യാൻ നമ്മളായിട്ട് എത്ര പണിയെടുത്തോണ്ടും സാധിച്ചോളണമെന്നില്ല, അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു, اللهم اصلح لي ديني الذي هو عصمه امري. الله എന്റെ ദീനിനെ നീ നന്നാക്കി തരണം, എന്റെ കാര്യങ്ങളുടെ സംരക്ഷണമായിട്ടുള്ളത്. واصلح لي دنياي التي فيها معاشي, എന്റെ ദുനിയാവിനെ നീ നന്നാക്കി തരണം ഞാൻ ജീവിക്കുന്നതായിട്ടുള്ളത്. واصلح لي اخرتي التي فيها معادي, എന്റെ പരലോകം ഞാൻ മടങ്ങി ചെല്ലുന്ന പരലോകം നീ നന്നാക്കി തരണം. واجعل الحياه زياده لي في كل خير واجعل الموت راحه لي من كل شر. ഈ ദുനിയാവിലെ ജീവിതത്തെ എല്ലാ ഷെറിൽ നിന്നുമുള്ള എല്ലാ ഖൈറു കൊണ്ടും നീ നിറക്കണം. മരണത്തെ എല്ലാ ഷെറിൽ നിന്ന് റാഹത്തായിട്ടുള്ള ഒരു കാര്യമാക്കിയിട്ട് കൂടി മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ദുആയിൽ എന്താണ്, എല്ലാവിധ കാര്യങ്ങളും സംരക്ഷണം അള്ളാഹുവിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ തൗഫീഖ് എല്ലാ കാര്യത്തിനും വേണമെന്ന് മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, നമ്മുടെ എപ്പോഴുമുള്ള ചിന്ത, ഒരു മുസ്ലിമിന്റെ എപ്പോഴുമുള്ള ചിന്ത എന്തായിരിക്കണം, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരവ് ലഭിക്കാനായിരിക്കണം, അള്ളാഹുവിന്റെ അടുക്കൽ കരീമായി മാറാനായിരിക്കണം, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കറാമത്ത് ലഭിക്കുന്നവനായി മാറാനായിരിക്കണം, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം ലഭിക്കാനായിരിക്കണം. ഇതായിരിക്കണം ഒരു മുസ്ലിമിന്റെ എപ്പോഴുമുള്ള ചിന്ത ഉണ്ടാകേണ്ടത്. അതിനുള്ള മാർഗം എന്താണ്? അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിക്കുക എന്നതാണ്. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഏറ്റവും ആദരവുള്ള ഇക്രാം ചെയ്യപ്പെടുന്നവൻ നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇത് പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളാണ്. ദീനിന്റെ ഏത് നിയമങ്ങളിലും ദീനിനെ മനസ്സിലാക്കുന്നിടത്തും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നാം ഇവിടെ പറഞ്ഞത്. ഇനി ഇൻഷാ അള്ളാഹ് നമ്മുടെ വിഷയം, ഇസ്ലാം സ്ത്രീക്ക് നൽകിയിട്ടുള്ള ആദരവ്. എന്താണ് സ്ത്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ത്രീ എന്നതുകൊണ്ട് ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പുരുഷനെ അസ്ലാക്കിയിട്ട് പുരുഷന് ഇണയായിക്കൊണ്ട് അവന്റെ ഇണയായി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അവന് ഒരുമിച്ച് ജീവിക്കാനും അവന് ഏറ്റവും നല്ല രീതിയിൽ സമാധാനം കൊള്ളാനും അവനിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൃഷ്ടിയാണ് സ്ത്രീ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ആദ്യം ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. അതിനുശേഷം ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിന് ഇണയായിക്കൊണ്ട് ഹവ്വാ ബീവിയെയും സൃഷ്ടിച്ചു. നമുക്ക് ഖുർആനിലും ഹദീസിലുമായി ഇതിന് ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇത്തഖു റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ നഫ്സിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വഖലഖ മിൻഹാ സൗജഹ, അതിൽ നിന്ന് അവന്റെ അതിനുള്ള ഇണയെ സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, അങ്ങനെ പിന്നീട് അവർ അതിൽ നിന്ന് ആ പുരുഷനിൽ നിന്നും ആ സ്ത്രീയിൽ നിന്നും ധാരാളം സ്ത്രീ പുരുഷന്മാരെ അള്ളാഹു സൃഷ്ടിച്ചു. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് കാണാം. അതുപോലെ തന്നെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലഇൻ വഇന്ന അഅവജ ശൈഇൻ ഫി ളിലഇൽ അഅലാ ഫഇൻ ദഹബ്ത തുഖീമഹു കസർത വഇൻ ഇസ്തംതഅത ബിഹാ ഇസ്തംതഅത ബിഹാ വഫീഹാ ഇവജ. സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വാര്യയിൽ നിന്നാണ്. വാര്യയിൽ ഏറ്റവും വളഞ്ഞിട്ടുള്ളത് ഏറ്റവും മുകളിലുള്ളതാണ്. അതിനെ നീ നിവർത്താൻ നോക്കിയാൽ അത് പൊട്ടിപ്പോകും. അത് ആ രീതിയിൽ നീ ആസ്വദിക്കുകയാണെങ്കിൽ ആ വളവോടുകൂടി തന്നെ നിനക്ക് ആസ്വദിക്കാൻ സാധിക്കും എന്ന് ഹദീസിൽ കാണാം. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം അന്നവവി റഹിമഹുള്ള പറയുന്നുണ്ട്, വഫീഹി ദലീലുൻ ലിമാ യഖൂലുഹു അൽഫുഖഹാ വബഅദുഹും, ചില ഫുഖഹാക്കൾ പറഞ്ഞതിനുള്ള തെളിവ് ഇതിലുണ്ട്. എന്താണ് പറഞ്ഞത്? അന്ന ഹവ്വാ ഖുലിഖത് മിൻ ളിലഇ ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ വാര്യയിൽ നിന്നാണ് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ചില ഫുഖഹാക്കൾ ഈ ഹദീസിൽ നിന്ന് തെളിവെടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്ത് കൂടി ഇമാം നബി റഹ്മഹുള്ള പറയുകയാണ്, ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ, ഒരു നഫ്സിൽ നിന്ന് സൃഷ്ടിച്ചു അതിൽ നിന്ന് അതിന്റെ ഇണയെയും സൃഷ്ടിച്ചു എന്ന ആയത്ത് അതിനുള്ള തെളിവാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ പുരുഷൻ സ്ത്രീ എന്നുള്ളത് അല്ലാഹു തആല ദുനിയാവിൽ സൃഷ്ടിച്ചിട്ടുള്ള രണ്ട് വർഗങ്ങളാണ്, അഥവാ മനുഷ്യരിലെ രണ്ട് വിഭാഗങ്ങളാണ്. ഇതിൽ പുരുഷനാണ് അസ്ലായിട്ടുള്ളത്, അതിന്റെ ഫറാണ് സ്ത്രീ എന്നുള്ളത്. അപ്പൊ ഇസ്ലാമിൽ പഠിപ്പിക്കുമ്പോൾ, അതായത് മനുഷ്യന്റെ പ്രകൃതി കൊണ്ട് തന്നെ അത് ശരിയാണ്, ഇസ്ലാമിൽ പഠിപ്പിക്കുമ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളും കടമകളും ബാധ്യതകളും ഉണ്ട്. അതൊരിക്കലും പുരുഷന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോ ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നു, അവൾ പ്രസവിക്കുന്നു, അവൾ മുലയൂട്ടുന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊരിക്കലും പുരുഷന് സാധിക്കില്ല. ഇനി പുരുഷന്റേതായിട്ടുള്ള ചില സ്ഥാനങ്ങളുണ്ട്, ചില കഴിവുകളുണ്ട്, അതൊരിക്കലും സ്ത്രീക്കും സാധിക്കില്ല. ഇത് രണ്ടും രണ്ടായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും സ്ത്രീയും പുരുഷനും ഒരുപോലെയാകില്ല, സ്ത്രീയും പുരുഷനും ഒരുപോലെയാകില്ല. അത് അല്ലാഹു നൽകിയ തീരുമാനിച്ച അല്ലാഹു നൽകിയ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ സ്ത്രീയെ നോക്കി ഞാൻ സ്ത്രീയായിരുന്നെങ്കിൽ എന്നോ, ഒരു സ്ത്രീ പുരുഷനെ നോക്കി ഞാൻ പുരുഷനായിരുന്നെങ്കിൽ എന്നോ ആഗ്രഹിക്കുന്നതിലോ ചിന്തിക്കുന്നതിലോ ഒരു അടിസ്ഥാനമില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വലാ തതമന്നൗ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്, അള്ളാഹു ചില ആളുകൾക്ക് മറ്റു ചിലരുടെ മേലെ ചില സ്ഥാനം നൽകിയത് അതൊരിക്കലും ബാക്കിയുള്ളവർ കൊതിച്ചിട്ട് കാര്യമല്ല, അത് ആഗ്രഹിച്ചിട്ട് കാര്യമല്ല. ലിറിജാലി നസീബും മിമ്മക്തസബു വലിന്നിസായി നസീബും മിമ്മക്തസബന, പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ ഓഹരിയുണ്ട്, സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഓഹരിയുമുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, അർരിജാലു ഖവ്വാമൂന അലന്നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്, പുരുഷന്മാർ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ്. അത് അല്ലാഹു തആല ചിലർക്ക് മറ്റു ചിലരേക്കാൾ നൽകിയിട്ടുള്ള സ്ഥാനമാണ്. അപ്പൊ പുരുഷനാണ് സ്ത്രീയേക്കാൾ സ്ഥാനം ഇസ്ലാമിൽ നൽകിയിട്ടുള്ളത്. അത് അവർ അമലുകൊണ്ടല്ല, അവർക്ക് പ്രകൃതിയാ നൽകിയിട്ടുള്ളതാണ്. അതൊരിക്കലും അസൂയപ്പെടേണ്ടതോ അതൊരിക്കലും പിന്നെ അതിന്റെ മേലെ കുറ്റപ്പെടുത്തേണ്ടതോ അല്ല. അല്ലാഹു സൃഷ്ടിച്ചത് അങ്ങനെയാണ്. എന്നാൽ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായിട്ടുള്ള രീതികളുണ്ട്, പുരുഷന് പുരുഷന്റേതായിട്ടുള്ള രീതികളുണ്ട്. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ ആദരിച്ചിരിക്കുന്ന രീതികൾ എങ്ങനെയൊക്കെയാണ്? സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള ആദരവ് പറയുന്നതിന് മുമ്പ് ഇൻസാൻ മനുഷ്യനെ എങ്ങനെയെല്ലാമാണ് ആദരിച്ചിട്ടുള്ളത്? പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇക്രാം ചെയ്തിട്ടുള്ളത്, ആദരിച്ചിട്ടുള്ളത്. ഒന്ന് തക്രീമുൻ ആം, പൊതുവായിട്ടുള്ള ഒരാദരവ്, അത് മനുഷ്യവർഗത്തിന് മുഴുവനായിട്ടുള്ളതാണ്. ഈ ലോകത്തുള്ള മറ്റുള്ള ജന്തുജീവജാല വർഗങ്ങളെക്കാളെല്ലാം പ്രത്യേകമായ ഒരു ആദരവ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യവർഗത്തിന് നൽകിയിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനൽ ത്വയ്യിബാത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ മനുഷ്യരെ നാം പ്രത്യേകമായിട്ട് ആദരിച്ചിട്ടുണ്ട്, അവർക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞേ കാണാം. പണ്ഡിതന്മാർ പറഞ്ഞു, മനുഷ്യനെ പോലെ ഒരുപാട് പ്രത്യേകതകളുള്ള വേറെ ആരുമില്ല. കാരണം മനുഷ്യൻ രണ്ട് കാലിൽ നിന്ന് നീണ്ടു നിവർന്ന് നടക്കുന്നുണ്ട്, അവൻ കൈകൾ കൊണ്ട് ഭക്ഷിക്കാൻ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു പല രീതിയിൽ ഭൂമിയിൽ മറ്റു പലതിനെയും മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മനുഷ്യന് വേണ്ടി പണിയെടുക്കുന്ന ജന്തുക്കളെ കാണാൻ സാധിക്കും. മനുഷ്യന്റെ കൽപ്പന അനുസരിച്ച് പണിയെടുക്കുന്ന ജന്തുക്കളെ കാണാൻ സാധിക്കും. ഏതെങ്കിലും ജന്തുവിന്റെ കൽപ്പന അനുസരിച്ച് പണിയെടുക്കുന്ന മനുഷ്യനെ കാണാനുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. മനുഷ്യനാണ് അല്ലാഹു തആല ദുനിയാവിൽ ബാക്കിയുള്ളതിനെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ആദരവ് പറഞ്ഞാൽ തഖയ്യിമുൻ ഖാസ്, പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചില ആളുകൾക്ക് നൽകിയിട്ടുള്ള ആദരവാണ്. അതെങ്ങനെയുള്ള ആദരവാണ്? അത് ഇസ്ലാം നൽകിയിട്ടുള്ളതാണ്, ഹിദായത്ത് നൽകിയിട്ടുള്ളതാണ്, ഈമാൻ നൽകിയിട്ടുള്ളതാണ്. അത് അല്ലാഹു തിരഞ്ഞെടുക്കുന്ന അവന്റെ പ്രത്യേകമായിട്ടുള്ള അടിമകൾക്ക് അല്ലാഹു നൽകുന്ന ആദരവാണ് ഈമാനിന്റെ ആദരവ് എന്നുള്ളത്. അല്ലാഹുവിനെ അനുസരിക്കാനും അതുപോലെ തന്നെ അല്ലാഹുവിനെ സൂക്ഷിക്കാനും അല്ലാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യാനും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുമുള്ള തൗഫീഖ്, അത് പ്രത്യേകമായി ഈ മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം ഇക്രാം നൽകുന്ന, കറാമത്ത് നൽകുന്ന ആളുകൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ രണ്ട് രീതിയിൽ അല്ലാഹു തആല മനുഷ്യരെ ആദരിച്ചിട്ടുണ്ട്. ഇനി സ്ത്രീകൾക്ക് ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള ആദരവ് എങ്ങനെയാണ്, സ്ത്രീകളെ ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, അവർക്ക് സംരക്ഷണം നൽകിയിട്ടുള്ളത്? സഹോദരങ്ങളെ, ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കും മറ്റേതൊരു നിയമസംഹിതകളെക്കാൾ സ്ത്രീകളെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന, ഏറ്റവും നല്ല രീതിയിൽ അവരെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരു ഫിത്നയിലോ ഒരു സംശയത്തിന്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുഴപ്പത്തിന്റെ സ്ഥാനത്തോ ഒന്നും എത്തിപ്പെടാത്ത അവസ്ഥയിൽ, ഏതവസ്ഥയിലാവട്ടെ, അതൊരു മകളായിരിക്കുന്ന കുട്ടിയായിരിക്കുന്ന അവസ്ഥയാവട്ടെ, ഒരു സഹോദരിയാവട്ടെ, ഒരു ഭാര്യയാവട്ടെ, ഒരു ഉമ്മയാവട്ടെ, ഏതൊരു സ്ഥാനത്ത് നിന്നാലും പുരുഷൻ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള, പുരുഷന്റെ കീഴിൽ സംരക്ഷണം നൽകിയിട്ടുള്ള അവസ്ഥയിലാണ് സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്തൊരു രീതിയിൽ സ്ത്രീയെ ഇസ്ലാമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. വേറൊരു നിയമത്തിനും ഇതുപോലെ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു മാതൃക കാണിച്ചു തരാൻ സാധിച്ചിട്ടില്ല. അതിന് സഹോദരങ്ങളെ, സ്ത്രീകളുടെ വിഷയത്തിൽ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? എന്താണ് അവർ സ്ത്രീകളിൽ നിന്ന് പൊതുവായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇസ്ലാമിലെ ശത്രുക്കൾ, ഷൈത്താന്റെ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അവരുടെ സൗന്ദര്യം വെളിവാക്കി നടക്കണം, അവരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് സ്ത്രീകളെ ലഭിക്കണം, ഇതിനു വേണ്ടി എന്തും അവർ ചെയ്യും, എന്തും അവർ ചെയ്യും. എന്നാൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ കൊണ്ടെല്ലാം സ്ത്രീകളെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം സ്ത്രീകളോടുള്ള താല്പര്യവും ആഗ്രഹവും പുരുഷന്റെ കൽബിൽ അത്രത്തോളം അള്ളാഹു തആല ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് പുരുഷനോട് കൽപ്പിച്ചിട്ടുണ്ട്, എങ്ങനെ വേണം അത് കൊണ്ടു നടക്കാൻ, അത് ഹലാലായ രീതിയിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളത്. എന്നാൽ എല്ലാ കാലഘട്ടത്തിലും ഈ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നത് പോലെ തബറുജും ഇഖ്തിലാത്തും, സ്ത്രീകൾ സൗന്ദര്യം പ്രകടിപ്പിച്ച് നടക്കലും സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുമാണ് എല്ലാവിധ ഫിത്നകൾക്കും കാരണമായിട്ടുള്ളത്. ഇബിൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്ന പ്രധാനപ്പെട്ട ചില വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, വലാ റൈബ, ഒരു സംശയവുമില്ല, അന്ന തംകീന നിസാഇ മിൻ ഇഖ്തിലാത്തിഹിന്ന ബിദ്ദിജാൽ അസ്ലു കുല്ലി ബലിയതിൻ വശരിൻ, സ്ത്രീകൾ പുരുഷന്മാരുമായിട്ട് ഇടകലരുക എന്നുള്ളതാണ് എല്ലാവിധ ഷെറിന്റെയും എല്ലാവിധ പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനം. പൊതുവായിട്ടുള്ള ശിക്ഷ ഇറങ്ങുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുക എന്നുള്ളത്. പൊതുവായിട്ടുള്ളതും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ഫസാദ് ആവാനുള്ള കാരണവുമാണത്. സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുക എന്നുള്ളത് ധാരാളം മ്ലേച്ഛതകളും വ്യഭിചാരവും വർദ്ധിക്കാനുള്ള കാരണമാണ്. അത് പൊതുവായിട്ടുള്ള മരണങ്ങൾ സംഭവിക്കാനും അതുപോലെ തന്നെ പല പകർച്ചവ്യാധികളും വളരാനുമുള്ള കാരണമാണ്. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ആളുകളുമായിട്ട് വ്യഭിചാരി സ്ത്രീകൾ പ്രവേശിച്ചപ്പോൾ, കാരണം മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ബനൂ ഇസ്രായേലികളെ തെറ്റിക്കാൻ വേണ്ടി അന്ന് കാല ശത്രുക്കൾ വ്യഭിചാരികളായ സ്ത്രീകളെ അവരിലേക്ക് ഇറക്കി വിട്ടു. അങ്ങനെ അവരുടെ ഇടയിൽ മ്ലേച്ഛതകൾ വർദ്ധിച്ചു, വ്യഭിചാരത്തിലേക്ക് നയിച്ചു. അള്ളാഹു അവരിൽ മഹാ പടരുന്ന രോഗം അല്ലാഹു ഉണ്ടാക്കി. എഴുപതിനായിരം ആളുകൾ ഒറ്റ ദിവസത്തിൽ മരിച്ചിട്ടുണ്ട്. തഫ്സീർ കിതാബുകളിൽ ആ ചരിത്രം കൊടുത്തിട്ടുമുണ്ട്. പൊതുവായിട്ടുള്ള ധാരാളമുള്ള മരണങ്ങൾ നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് വ്യഭിചാരം വർദ്ധിക്കുക എന്നുള്ളത്. ബിസബബി തംകീനി നിസാമിൻ ഇഖ്തിലാതുഹിന്ന ബിദിജാൽ വമശി ബൈനഹു മുതബരിജാതിൻ വമുതജമ്മിലാതിൻ, സ്ത്രീകൾ സൗന്ദര്യം പ്രകടിപ്പിച്ചും അതുപോലെ തന്നെ വിവസ്ത്രരായിട്ടും പുരുഷന്മാരുമായിട്ട് കൂടിക്കലരുക എന്നുള്ളതാണ് അതിനുള്ള കാരണം. വലു ആലിമ ഔലിയാഉൽ അംരി മാ ഫീ ദാലിക മിൻ ഫസാദി ദുനിയ വറഅയ ഖബ്ല الدين ലകാനു അഷദ് ഷൈഅൻ മൻഅൻ ലിദാലിക്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ ഈ വിഷയത്തിൽ അന്യ സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരുന്നതിൽ ശക്തമായ താക്കീത് നിയമങ്ങൾ കൊണ്ടുവരുമായിരുന്നു. ഇത് അവസാനം പറയാനുള്ള കാരണം, ഇത് പറഞ്ഞിട്ടുള്ള കിതാബ് തുർക്കുൽ ഹുക്മിയ എന്നുള്ളത് വിധി ഒരു നാടിന്റെ വിധികളുമായി ബന്ധപ്പെട്ട കിതാബിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പറഞ്ഞത്. അപ്പൊ നമ്മുടെ വിഷയം പറഞ്ഞത് സ്ത്രീകളുമായിട്ടുള്ള വിഷയത്തിൽ ഇസ്ലാം എല്ലാ രീതിയിലുമുള്ള സംരക്ഷണം അത് സ്ത്രീകൾക്കും സ്ത്രീകളെ കൊണ്ട് മറ്റുള്ളവർക്കും നൽകിയിട്ടുണ്ട്. കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് മാ തറക്തു ബഅദി ഫിത്നതൻ അവറ അല റിജാലി മിനൻ നിസാ, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ വലിയൊരു ഫിത്ന ഞാൻ വിട്ടേച്ചു പോകുന്നില്ല. കാരണം പെട്ടെന്ന് അകപ്പെട്ടു പോകും. ഒരു പുരുഷൻ അവൻ വൈഫാണ് എന്ന് അറിയിക്കുന്നത് സ്ത്രീകളുടെ വിഷയത്തിലാണെന്ന് തഫ്സീറുകളിൽ പണ്ഡിതന്മാർ സലഫുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. കാരണം അവൻ പെട്ടെന്ന് അകപ്പെട്ടു പോകുന്നതും അകപ്പെട്ടു പോയാൽ തിരിച്ചു വരാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഫിത്നയാണത്. അതിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതും പക്ഷേ പെട്ടെന്ന് അകപ്പെടുന്നതുമായ ഫിത്നയാണത്. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, ഫത്തഖു ദുനിയ വത്തഖു നിസാ ഫഇന്ന അവ്വല ഫിത്നതി ബനീ ഇസ്രായീൽ കാനത് ഫിന്നിസാ, ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കുക, സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കുക. ബനു ഇസ്രായേലുകളുടെ ആദ്യ ഫിത്ന സ്ത്രീകളെ തൊട്ടായിരുന്നു. സഹോദരങ്ങളെ, ഈ സമയത്ത് പുരുഷന്മാരോട് പ്രത്യേകമായി പറയാനുള്ളത് ഇസ്ലാമിൽ സ്ത്രീകളെ കൊടുക്കുന്ന ആദരവിൽപ്പെട്ട കാര്യമാണ് പുരുഷന്മാരോട് സ്ത്രീകളുമായിട്ട് ഇടകലരുന്ന സ്ത്രീകളുമായിട്ടുള്ള വിഷയങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഒരു അന്യ സ്ത്രീയുമായിട്ട്, മുസ്ലിമായിട്ടുള്ള അന്യ സ്ത്രീ ആവട്ടെ, ഏതോ അന്യ സ്ത്രീ ആവട്ടെ, ആ അന്യ സ്ത്രീകളോട് ഇടപഴകുമ്പോഴും അവരുമായിട്ട് പെരുമാറുമ്പോഴും അവരുടെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു പുരുഷന് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ എന്താണ്? സ്ത്രീകളോടുള്ള ആദരവാണ്. എന്താണ് പുരുഷനോട് പറഞ്ഞിട്ടുള്ളത്? പുരുഷനോട് അല്ലാഹു പറഞ്ഞത് അഖുല്ലിൽ മുഅ്മിനീൻ, നബിയെ മുഅ്മിനീങ്ങളോട് പറയുക, യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും, അവരുടെ ദൃഷ്ടി താഴ്ത്തുക, അവരുടെ ഗുഹ്യസ്ഥാനം കാത്തു സംരക്ഷിക്കുക. ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത് ഗുഹ്യസ്ഥാനം കൊണ്ടുള്ള തിന്മകളെ സംരക്ഷിക്കാൻ, അതിൽ നിന്ന് സുരക്ഷിതമാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. എന്നിട്ട് പറഞ്ഞു ദാലിക അസ്കാലഹും ഇന്നല്ലാഹു ഖബീറും ബിമാ യസ്നഊൻ, അതാണ് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള അവർക്ക്. അതുപോലെ സ്ത്രീകളോടും പറഞ്ഞു അന്യ പുരുഷന്മാരിലേക്ക് യഥേഷ്ടം നോക്കുക എന്നുള്ളത് പാടില്ല. സ്ത്രീകളോട് പറഞ്ഞു വഖുല്ലിൽ മുഅ്മിനാത്ത് യഗ്ദുബ്ന മിൻ അബ്സാരിഹിൻ, അവരെ ദൃഷ്ടി താഴ്ത്താൻ നബിയെ സ്ത്രീകളോട് പറയുക, അവരുടെ ഗുഹ്യസ്ഥാനം സംരക്ഷിക്കാനും. സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു തിന്മയുടെ തുടക്കമാണ് നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തിന്മയുടെ പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യഭിചാരത്തിലേക്കും എല്ലാം നയിക്കുന്ന തിന്മകളുടെ തുടക്കമാണ് നോട്ടം എന്നുള്ളത്. അത് ആര് കാത്തു സൂക്ഷിക്കുന്നുവോ അവന്റെ കൽബ് ഇതുപോലെയുള്ള സംശയങ്ങളിൽ നിന്നും ഫിത്നയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഷെറുകളിൽ നിന്നും സുരക്ഷിതമായിരിക്കും. അത് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ മഹത്തായ ആദരമാണ്. അതുപോലെ സ്ത്രീകളോട് പ്രത്യേകം പറഞ്ഞു അവരേറ്റവും നല്ല രീതിയിൽ അവരുടെ സൗന്ദര്യം മറച്ചു വെച്ച് ജീവിക്കണം എന്നുള്ളത്, അതുപോലെ തന്നെ അവരുടെ സംസാരങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അല്ലാഹു പറഞ്ഞു യാ നിസാ അന്നബി ലസ്തുന്ന കാഹദിൻ മിനൻ നിസാ ഇതഖൈതുന്ന ഫലാ തഖ്ദഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറമുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സ്ത്രീ സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സംസാരം ഒരു ആഗ്രഹം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദത്തിലാകരുത്. അവർ ഗൗരവത്തിലായിരിക്കണം സംസാരിക്കേണ്ടത്. അതല്ലാത്ത രീതിയിൽ സംസാരിച്ചാൽ കൽബിൽ രോഗമുള്ളവർക്ക് അതിനോടൊരു ആഗ്രഹം തോന്നിപ്പോകും, അഥവാ വ്യഭിചാരത്തിനോടുള്ള ആഗ്രഹം തോന്നിപ്പോകും എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജിൽബാബിന്റെ ആയത്തുകൾ യാ യുഹൻ നബി ഖുൽ അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ ജിൽബാബുകൾ അവരുടെ മുഖത്തിന് മുകളിലൂടെ അവരുടെ മാറിടത്തിന് താഴേക്ക് ഇറക്കിയിടട്ടെ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത്രയും വലിയ സംരക്ഷണം എവിടെ നിന്നുണ്ടാവുക? ഒരു സ്ത്രീയെ നോക്കരുത് എന്നുള്ളത് പുരുഷന്മാരോട് പറഞ്ഞു, അതുപോലെ ദൃഷ്ടി താഴ്ത്തണമെന്ന് പറഞ്ഞു, സ്ത്രീകളോടാണ് ആഗ്രഹം ജനിക്കുക എന്നുള്ളത് കൊണ്ട് സ്ത്രീകളോട് അവരുടെ സൗന്ദര്യം, ഏറ്റവും സൗന്ദര്യം നിറഞ്ഞിട്ടുള്ള മുഖമടക്കമുള്ള ശരീരം മറച്ചു വെക്കണമെന്നും പറഞ്ഞു. ഇത് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള ആദരവിന്റെ ഏറ്റവും ചെറിയ രൂപമാണ്. അവരോട് ഏറ്റവും നല്ല രീതിയിൽ നിൽക്കണം എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ അവരെ സംരക്ഷണം, അവർക്കുള്ള സംരക്ഷണം മറ്റുള്ളവരിൽ നിന്ന് നൽകിയിട്ടുള്ള ഏറ്റവും ആദരവിന്റെ ചെറിയ രൂപമാണ് അവർ ഈ സൗന്ദര്യം സംരക്ഷിക്കുക എന്നുള്ളത്. അത് മറ്റുള്ളവരിലേക്ക് ആഗ്രഹം ജനിപ്പിക്കുന്ന കാര്യമാകാതിരിക്കുക എന്നുള്ളത്. ഇനി സഹോദരങ്ങളെ, ഖുർആനിൽ സ്ത്രീകളോട് ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം എന്നറിയിക്കുന്ന ധാരാളം കാര്യങ്ങളെ കാണാൻ സാധിക്കും, ധാരാളം ആയത്തുകളെ കാണാൻ സാധിക്കും അവരോട് നന്മകൾ ചെയ്യേണ്ടി വരുന്നത്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ നാം ഇനി പറയാൻ പോകുന്ന ഖുർആനിൽ അതുപോലെ ഹദീസുകളിൽ സ്ത്രീകളോട് നന്മ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ച് ശരിക്ക് ആലോചിക്കണം. കാരണം വേറെ ഏതെങ്കിലും ഒരു മതത്തിനോ വേറെ ഏതെങ്കിലും ഒരു നിയമത്തിനോ ഇത്രയധികം സുരക്ഷിതത്തോടു കൂടി സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും? ഒരിക്കലുമില്ല. ഇസ്ലാമിനോളം മറ്റൊരാൾക്കും സാധിച്ചിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, അവരോട് ഏറ്റവും നല്ല രീതിയിൽ അവരോട് മാന്യമായ നിലക്ക് പെരുമാറണം എന്നുള്ളത്. പ്രത്യേകിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല തൊലാഖിന്റെ സന്ദർഭത്തിൽ ഒരു വിവാഹം നടന്ന് ആ വിവാഹം മോചിതയാകുന്ന, വിവാഹത്തിൽ നിന്ന് ആ കരാറിൽ നിന്ന് ഒഴിവാകുന്ന സന്ദർഭത്തിൽ അവരോട് ഏറ്റവും മാന്യമായ നിലക്ക് വേണം പെരുമാറാൻ എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വിവാഹം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല പുരുഷന്റെയും സ്ത്രീയുടെയും ഇടയിൽ വെച്ചിട്ടുള്ള ഈ മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ കരാറിൽ നിന്ന് പിരിയുന്ന സന്ദർഭത്തിൽ ഇസ്ലാം വെറുതെ അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നുകാലത്തെ ഇസ്ലാമിനെ പിന്നെ എതിർത്ത് നിൽക്കുന്ന ആളുകൾ, അവർക്ക് ഈ വിവാഹം എന്നുള്ള ചടങ്ങിനോട് തന്നെ താല്പര്യമില്ല, അവർ വ്യഭിചാരത്തിലേക്കാണ് നയിക്കുന്നത്. ലിവിംഗ് ടുഗദർ എന്ന് പറഞ്ഞ് യാതൊരുവിധ അടിസ്ഥാനവുമില്ല, ഒരു കരാറുമില്ല, ഒന്നുമില്ല. അവനാവശ്യമുള്ളപ്പോൾ അവനൊരു സ്ത്രീയെ ഉപയോഗിക്കാം, അവന്റെ ആവശ്യം കഴിഞ്ഞാൽ അവൻ ഒഴിവാക്കാം. ഇത് മനസ്സിലാവാത്തത്, ഒരു സ്ത്രീയ്ക്ക് എങ്ങനെയാണ് ഇത് ശരിയായി തോന്നുന്നത്, ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ശരിയായി തോന്നാൻ ചിന്തിക്കാൻ സാധിക്കുന്നതെന്ന. കാരണം ഒരു ഒരു നിബന്ധനയും ഇല്ലാതെ, ഒരു അടിസ്ഥാനവും ഇല്ലാതെ, ഒരു സംരക്ഷണവും ഇല്ലാതെ, വെറും ദേഹേച്ഛകൾ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമങ്ങൾ, ആ രീതികൾ, ഇതെങ്ങനെയാണ് ഒരു സ്ത്രീക്ക് സുരക്ഷിതമാവുക? എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. ഇത് വിശാലമായൊരു കാര്യമാണ്. ചുരുക്കി പറയുകയാണ്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ തൊലാഖ് ചെയ്യുകയാണെങ്കിൽ പുരുഷനോട് പറഞ്ഞു, വഇദാ തൊല്ലഖ്തു മിന്നിസ, നിങ്ങൾ സ്ത്രീകളെ തൊലാഖ് ചെയ്യുമ്പോൾ, ആ തൊലാഖ് ചെയ്യേണ്ട നിയമങ്ങൾ പാലിക്കുന്ന സന്ദർഭത്തിൽ ഒന്നെങ്കിൽ അവരെ നല്ല രീതിയിൽ തിരിച്ചെടുക്കാം, അതല്ലെങ്കിൽ പറഞ്ഞയക്കുകയാണെങ്കിൽ അതും മാന്യമായ നിലക്കായിരിക്കണം. അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു രീതിയിലും അവരെ തടഞ്ഞു വെക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും പാടില്ല എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ധാരാളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്തുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത്, അതുപോലെ തന്നെ വിവാഹമോചനം ചെയ്യുമ്പോൾ ആ സ്ത്രീക്ക് മത്താവ് നൽകണം, ആ സ്ത്രീക്ക് അടുത്തൊരു വിവാഹം വരെ ജീവിക്കാനുള്ള ജീവനാംശം ആദ്യ ഭർത്താവ് വിവാഹമോചിതയാക്കുമ്പോൾ നൽകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, വേറെ ഏതൊരു ദീനിലാണ് ഇതൊരു നിയമമായിട്ടുള്ളത്? വേറെ ഏതെങ്കിലും നിയമങ്ങൾ പഠിപ്പിക്കുന്ന, മനുഷ്യന് ഉപകരിക്കുന്ന തരത്തിൽ നിയമങ്ങൾ പറയുന്ന ആരെങ്കിലും കൊണ്ടുവരട്ടെ, ഒരു സ്ത്രീ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുപോലെ മഹർ നൽകണമെന്നുള്ളതും, വിവാഹം ഒഴിവാക്കുകയാണെങ്കിൽ അവൾക്ക് ജീവനാവശ്യമായി നൽകണമെന്നുള്ളതും പഠിപ്പിക്കുന്ന വേറെ ഏത് മതമാണുള്ളത്? ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മതങ്ങളുടെ നിയമങ്ങൾ ആകത്തില്ല. ഈ ദേഹേച്ഛകൾ പിൻപറ്റുന്ന സ്വതന്ത്ര ചിന്തകന്മാരുടെയും അതുപോലെ നാസ്തികന്മാരുടെ നിയമങ്ങൾ എന്താ? അവർക്ക് വിവാഹം പറഞ്ഞ കരാറില്ലല്ലോ, വ്യഭിചാരമല്ലേ? ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കുക, ഇഷ്ടമുള്ളത് പോലെ ചെയ്യുക, ആവശ്യം കഴിഞ്ഞാൽ ഒഴിവാക്കുക. ഇതിലെവിടെയാണ് സുരക്ഷിതത്വം ഉള്ളത്? ഇസ്ലാം അങ്ങനെയല്ല. വിവാഹം കഴിക്കണമെങ്കിൽ മഹർ കൊടുക്കണം. ഇനി വിവാഹം ഒഴിവാക്കിയാണെങ്കിൽ അവൾക്ക് ജീവിക്കാൻ ആവശ്യമായ നിലക്കുള്ള, അടുത്ത വിവാഹം വരെ എത്തുന്ന നിലക്കുള്ള ഒരു ജീവനാംശം നൽകണം. അല്ലാഹു തആല പറഞ്ഞു, ലാ ജുനാഹ അലൈക്കും ഇൻ തല്ലഖ്തുമുൻ നിസാഅ മാ ലം തമസ്സൂഹുന്ന ഔ തഫ്രിദൂലഹുന്ന ഫരീദ വമത്തിഊഹുന്ന അലൽ മൂസിഇ ഖദറുഹു വഅലൽ മുഖ്തിരി ഖദറുഹു മതാഅൻ ബിൽ മഅറൂഫ്. മാന്യമായ നിലക്കുള്ള ഒരു മത്താവ് നൽകണം. കഴിവുള്ളവൻ അവന്റെ കഴിവിന്റെ അനുസരിച്ച്, വിശാലതയുള്ളവനാണെങ്കിൽ അതനുസരിച്ച്, ഞെരുക്കമുള്ളവനാണെങ്കിൽ അതനുസരിച്ച്, ഒരാളുടെ കഴിവ് എന്താണോ അതനുസരിച്ച് അവൻ നൽകിയിരിക്കണം. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ വിവാഹം കഴിക്കണമെങ്കിലും സ്ത്രീകൾക്ക് മഹർ നൽകണം. വേറെ ആരത് പറഞ്ഞിട്ടുള്ളത്? ഒരു സ്ത്രീ, ഇപ്പൊ നമ്മ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു നിയമം അനുസരിച്ചിട്ടല്ല ജീവിക്കാൻ സാധിക്കില്ല. ആ നിയമത്തിന്റെ അകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരാളും വേറെ ഒന്നിലും പറയപ്പെട്ടിട്ടില്ല അവൾക്ക് ആവശ്യമായ നിലക്ക് അവൾ 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 ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിവാഹ മൂല്യം നൽകണം. അല്ലാഹു തആല പറഞ്ഞു, വആതുൻ നിസാ സദഖാതുഹിന്ന നിഹ്ല, അവർക്കുള്ള മഹറായിട്ട് നിങ്ങൾ നൽകിയിരിക്കണം. ഫൈൻ ത്വബിന ലകും അൻ ഷൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു അനിയ മരിയ, ഇനി അവളത് തിരിച്ചു നൽകുകയാണെങ്കിൽ അത് അവർക്ക് ലഭിക്കുക, അവർക്ക് തിരിച്ച് അവൾ തൃപ്തിപ്പെട്ട് തിരിച്ചു നൽകാനും ആകാം. പക്ഷെ വിവാഹം കഴിക്കണമെങ്കിൽ അവൾ അവൾക്ക് തൃപ്തിപ്പെടുന്ന ഒരു മഹർ, അത് മഅറൂഫായി മാന്യമായ നിലക്ക് ഒരു പുരുഷൻ നൽകിയിരിക്കണം. ഇതൊരു പുരുഷന്റെ മേലെയുള്ള ബാധ്യതയാണ്, സ്ത്രീക്ക് നൽകിയിരിക്കണം. ഇതൊന്നും വേറൊന്നിലും ഇല്ല, അതാണ് വിഷയം. നമ്മൾ മനസ്സിലാക്കുമ്പോ ഇതിപ്പോ നമ്മൾക്ക് എന്താ വെച്ചാൽ, നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പണ്ട് മുതലേ കേട്ടിട്ടുണ്ട് നമ്മുടെ നിക്കാഹുകളൊക്കെ ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ വേറൊരു നിയമത്തിനും സഹോദരങ്ങളെ ഇതുപോലെയുള്ള സംരക്ഷണം നൽകുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിനെ പോലെ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അനന്തര സ്വത്ത് നൽകണം എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ടു. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അനന്തര സ്വത്ത് നൽകണം എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ടു. നിങ്ങൾക്കറിയോ അന്ന് കാലത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അങ്ങനെ ഒന്നും ലഭിച്ചിട്ടേയില്ല. ഇനി പോട്ടെ, മറ്റുള്ള മതങ്ങളുടെ അകത്ത് നിയമങ്ങൾ മതനിയമങ്ങൾക്ക് അകത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു രീതിയില്ല. ഇപ്പോ പിന്നെ സനാതന ധർമ്മം എന്ന് പറയുന്ന നിയമവ്യവസ്ഥക്ക് അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെ അടിസ്ഥാന നിയമം എന്ന് അവർ പറയുന്ന എന്താന്നല്ല, പ്രമാണങ്ങളുടെ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ ഭർത്താവ് മരിച്ച ആ കത്തിക്കുന്ന ചിതയിൽ പോയിട്ട് ഭാര്യ ചെയ്ത് ചാടണം. അല്ലെങ്കിൽ ഇനി പിന്നെ നസാറാക്കുന്ന നിയമങ്ങൾ നോക്കിയാൽ അതിലും വേറെ പല രീതിയിലാണ് സ്ത്രീകളെ അവർ, പണ്ടത്തെ ചില അവരുടെ കിതാബുകൾ സ്ത്രീകളെ അവരൊരു മനുഷ്യ വർഗത്തിൽ തന്നെ കൂട്ടിയിട്ടില്ല. അതൊരു മൃഗമാണോ അതിനൊരു വികാരമുണ്ടോ എന്നെ പരിഗണിച്ചിട്ടില്ല, അങ്ങനെ പോലും അവർ കണ്ടിട്ടില്ല. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല, കൃത്യമായ കണക്ക് ഒരു ഉമ്മക്ക് എത്രയായിരിക്കണം, ഭർത്താവ് മരിച്ച ഭാര്യക്ക് എത്രയായിരിക്കണം, സഹോദരൻ മരിച്ചിട്ടെങ്കിൽ എത്ര കിട്ടണം, അല്ലെങ്കിൽ മക്കൾ മരിച്ചാൽ എത്ര കിട്ടണം, കൃത്യമായ കണക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലിദ്ദിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാൻ വലഖറബൂന വലിന്നിസായി നസീബും മിമ്മാ തറക്കൽ വാലിദാൻ വലഖറബൂൻ മിമ്മാ ഖല്ല മിൻഹു ഔ കസർ. പുരുഷന് ചില ഓഹരി കിട്ടാനുണ്ട് അനന്തരാവകാശ സ്വത്തായിട്ട്, സ്ത്രീകൾക്കും അതുപോലെ തന്നെ അനന്തരാവകാശ സ്വത്തായിട്ട് കിട്ടാനുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇസ്ലാം സ്ത്രീകളെ പരിഗണിച്ചിട്ടുള്ള മേഖലയാണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞല്ലോ, പുരുഷനും സ്ത്രീയും വ്യത്യസ്ത സ്ഥാനമുണ്ട് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. എന്നാൽ ഇബാദത്തിന്റെ വിഷയത്തിൽ, നാളെ പരലോകത്ത് അള്ളാഹുവിലേക്ക് നന്മ ചെയ്യുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ ഒരേ സ്ഥാനത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പ്രതിഫലം നൽകുന്നതിൽ ഒരേ സ്ഥാനത്താണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പുരുഷനായതുകൊണ്ട് പ്രത്യേക സ്ഥാനം ഇല്ല, ഇബാദത്തിനുള്ള പ്രതിഫലം ഒരുപോലെയായിരിക്കും. അള്ളാഹു തആല പറഞ്ഞു, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമീങ്ങളായ പുരുഷന്മാർ സ്ത്രീകൾ, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, വസ്സാദിഖീന വസ്സാദിഖാത്ത്, വസ്സാബിരീന വസ്സാബിറാത്ത്, വൽ ഖാശിഈന വൽ ഖാശിആത്ത്, വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, വസ്സായിമീന വസ്സായിമാത്ത്, വൽ ഹാഫിളീന فروجهم والحافظات والذاكرين الله كثيرا والذاكرات. ഓരോന്നും നോമ്പ് വെക്കുന്നവർ, ക്ഷമയുള്ളവർ, സത്യനിഷ്ഠയുള്ളവർ, സദഖ കൊടുക്കുന്നവർ, അതുപോലെ ഈമാനുള്ളവർ, മുസ്ലിങ്ങളായിട്ടുള്ളവർ, ആണും പെണ്ണും മൊത്തം പറഞ്ഞിട്ട് പറഞ്ഞു, അഅദല്ലാഹു ലഹും മഗ്ഫിറത വജ്റൻ അദീമ, അവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് ഒരുക്കിയിട്ടുണ്ട്, വലിയ പ്രതിഫലവും ഒരുക്കിയിട്ടുണ്ട്. അവിടെ വേർതിരിവ് കാണിച്ചിട്ടില്ല, ആണിന് വേറെ പെണ്ണിന് വേറെ എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, ഒരുപോലെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അന്ന് മക്കയിലെ മുശ്രിക്കീങ്ങളിൽ, ജാഹിലുകളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു അപകടം നിറഞ്ഞൊരു കാര്യമായിരുന്നു. അവർ എന്ത് ചെയ്യുമായിരുന്നു, പെൺകുട്ടികളെ ജനിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അതിനെ കൊല്ലുമായിരുന്നു, അതിനെ കൊല്ലുമായിരുന്നു. രണ്ട് രീതിയിൽ അവർ ചെയ്യാറുണ്ടായിരുന്നു. ഒന്ന്, ജനിക്കാൻ പോകുമ്പോൾ, പ്രസവിക്കാൻ പോകുന്ന സമയത്ത് ഒരു കുഴി കുഴിച്ചിട്ടുണ്ടാവും, ഭർത്താവ് പറയുന്നിട്ട് ഭാര്യയോട് അതിന്റെ അടുത്ത് വന്നിട്ട് വേണം പ്രസവിക്കാൻ, എന്നിട്ട് അതിന്റെ അടുത്ത് പ്രസവിക്കുമ്പോൾ കുട്ടി പെണ്ണാണെങ്കിൽ നേരെ ആ കുഴിയിലേക്കിട്ട് മൂടുമായിരുന്നു, ആണാണെങ്കിൽ അവർ വളർത്തും. അതല്ലെങ്കിൽ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 6 വയസ്സാകുമ്പോൾ അവ ഈ ഭർത്താവ് വാപ്പ ഭാര്യയോട് പറയും, പിന്നെ മോളെ അണിയിച്ചൊരുക്കിയിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് പറഞ്ഞ് അണിയിച്ചൊരുക്കി കൊണ്ടുവരാൻ പറയും. അങ്ങനെ മോളെ കൊണ്ടുപോകും, അങ്ങനെ വിജയമായിട്ടുള്ള മരുമൂവിലെത്തിയ ഏതെങ്കിലും പൊട്ടക്കണ്ടിന്റെ അടുത്തെത്തിയാൽ അതിലേക്ക് നോക്കാൻ പറയും മോളോട്, എന്നിട്ട് പിന്നിൽ നിന്ന് വാപ്പ കുട്ടിയെ തള്ളിയിടും, എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് കൊന്നു കളയുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് അന്ന് കാലത്ത് ഉണ്ടായിരുന്ന രീതികളാണ്. എന്നാൽ ഇസ്ലാമിൽ ശക്തമായ താക്കീത് അതിന് നൽകി, ശക്തമായ താക്കീത് ഈ വിഷയത്തിൽ നൽകി. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു സമൂഹം സ്ത്രീയോട് കാണിച്ചിരുന്ന അനീതിക്ക് അന്ന് ഇസ്ലാമിന്റെ നിയമങ്ങളിൽ വന്നിട്ടുള്ള നിയമങ്ങളാണ്, വളരെയധികം ശക്തമായിട്ട് എത്ര ആയത്തുകൾ കാണാം. അല്ലാഹു തആല പറഞ്ഞു, വൈദാ ബുശ്ര അഹദുഹും ബിൽഉൻസ വല്ല വജ്ഹു മുസ്വദ്ദ വഹുവ ഖദീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ര ബിഹി അയുംസികു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫി തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അത് മോശപ്പെട്ടിട്ടുള്ള തീരുമാനമാണ് നിങ്ങളുടെ എന്ന് അല്ലാഹു പറയുകയാണ്. അതിനെ കുറിച്ചുള്ള ശിക്ഷ പ്രത്യേകം വേറെയും പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സ്ത്രീകളോടുള്ള ഇഹ്സാനിൽ ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു കന്യകയായിട്ടുള്ള അല്ലെങ്കിൽ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് എന്തു പറയരുത്, വ്യഭിചാരാരോപണം പറയരുത്. അത് വൻപാപത്തിൽ എണ്ണിയിട്ടുള്ള കാര്യമാണ്. ഒരു ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം പറയുക എന്നുള്ളത് വൻപാപത്തിൽ പെട്ടതാണ്. വേറെ ആരാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്? വേറെ ആരാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്? സ്ത്രീയെ അവളെ കുറിച്ച് ഒരു ആരോപണം പറയണമെങ്കിൽ അത് പാടില്ല, അത് വൻപാപമാണ്, ഗൗരവമുള്ള തെറ്റാണെന്ന് വേറെ ഏത് നിയമത്തിലാണ് ഇത് കാണാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വല്ലദീന യർമൂനൽ മുഹ്സനാത്തി ثم لم ياتوا باربعه شهداء. നാല് സാക്ഷികളില്ലാതെ, നാല് വ്യക്തമായ സാക്ഷികളില്ലാതെ ഒരു സ്ത്രീയെ കുറിച്ച് വ്യഭിചാരം ആരോപിക്കുന്ന ആൾ, ഫജ്ലിദൂഹും സമാനീന ജൽദ, 80 അടി അടിക്കണം അവനെ. വലാ തഖ്ബലു ലഹും ഷഹാദ, അവന്റെ സാക്ഷ്യം സ്വീകരിക്കില്ല. അബദൻ വഉലൈകഹുൽ ഫാസിഖുൻ, ഒരിക്കലും അവൻ ഫാസിഖുകളിൽ പെട്ടതാണ്. സഹോദരങ്ങൾ, അത് വൻപാപത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരുപാട് നിയമങ്ങൾ തലാഖുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും. നമ്മൾ കൂടുതൽ വായിക്കുന്നില്ല, അതുങ്ങൾക്ക് അധികവും അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഇനി അടുത്തത്, ഒരു സ്ത്രീയെ ഇസ്ലാം സംരക്ഷിക്കുന്ന മേഖല, അപ്പൊ നമ്മൾ ഇഹ്സാൻ നന്മ ചെയ്യുന്ന മേഖല പറഞ്ഞു. ഒരു സ്ത്രീയെ അവളുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇസ്ലാം സംരക്ഷിക്കുന്ന രീതികളാണ്. ഒന്നാമത്തേത്, അവളൊരു മകളായിരിക്കുന്ന സമയത്ത്, ഒരു കുട്ടിയായിരിക്കുന്ന പെൺകുട്ടിയായിരിക്കുന്ന സമയത്ത്, നാം പറഞ്ഞു മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇസ്ലാമിൽ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത് വമൻഉൽ വഹാത് വവഅദിൽ ബനാ വവഅദൽ ബനാത്. അല്ലാഹു തആല ഹറാമാക്കിയിട്ടുണ്ട് പെൺകുട്ടികളെ ഇതുപോലെ വധിച്ചു കളയുക എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ പെൺകുട്ടികളെ ജനിച്ചു കഴിഞ്ഞാൽ, അവരെ നല്ല രീതിയിൽ വളർത്തിക്കഴിഞ്ഞാൽ അത് അവരുടെ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ കാനത് ലഹു ഉൻസ ഫലം യഇദ്ഹ. ഒരാൾക്ക് ഒരു പെൺകുട്ടി ഉണ്ട്, അവനെ ആ പെൺകുട്ടിയെ വധിച്ചിട്ട് ചെറുപ്പത്തിൽ ജനിച്ചുകൊണ്ട് കൊന്നിട്ടില്ല. വലം യുഹ്നിഹ, അവളെ ഒരു വില ഉറച്ച് കണ്ടിട്ടില്ല. വലം യുഅസിർ വലദഹു അലൈഹ, അവളേക്കാൾ ശ്രേഷ്ഠതയായിട്ട് മകന് സ്ഥാനം കൊടുത്തിട്ടില്ല. മക്കളുടെ ഇടയിൽ ഒരുപോലെ കണ്ടു. അങ്ങനെ ചെയ്താൽ അദ്ഖലഹുല്ലാഹു തആല അൽജന്ന, അവനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ കാന ലഹു സലാസ ബനാത്തിൻ വസബറ അലൈഹിന്ന, ഒരാൾക്ക് മൂന്ന് പെൺമക്കൾ ഉണ്ടാവുകയാണ്, അതിൽ നല്ല രീതിയിൽ അവരെ വളർത്തുകയാണ്. വകസാഹുന്ന മിൻ ജിദ്ദതിഹി, അവന്റെ വരുമാനത്തിൽ നിന്ന് അവന് കഴിയും വിധം അവൾക്ക് വസ്ത്രം നൽകുകയാണ്. കുന്ന ലഹു ഹിജാബ മിനന്നാർ, ആ സ്ത്രീകൾ അവന്, ആ പെൺമക്കൾ അവന് നരകത്തിൽ നിന്നുള്ള ഹിജാബ് ആയിരിക്കും എന്ന് കാണാൻ സാധിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പിന്നെ രണ്ട് പെൺമക്കളെ വളർത്തിക്കൊണ്ടുവന്ന ഒരുത്തന് നാളെ സ്വർഗത്തിൽ എന്നോടൊപ്പം ഇതുപോലെ ആയിരിക്കും, രണ്ട് വിരലുകൾ അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ട് സഹോദരിമാരാവട്ടെ, മൂന്ന് സഹോദരിമാരാവട്ടെ, രണ്ട് സഹോദരിമാരാവട്ടെ, ചെറിയ വായത്തിൽ ഒരു മകളോ ഒരു സഹോദരിയാവട്ടെ, അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നാൽ സ്വർഗമുണ്ട്. വജബത് ലഹുൽ ജന്ന അൽബത്ത, എന്തായാലും അവന് സ്വർഗം ഉണ്ടാകും എന്ന് പറഞ്ഞു കാണാം. അപ്പൊ ആലോചിച്ച് നോക്കിയും, ഒരു അള്ളാഹുവിനും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിം അവന്റെ മകളെ എങ്ങനെയാണ് കാണുക, അവന്റെ മകളെ എങ്ങനെയാണ് വളർത്തുക? ഏറ്റവും നല്ല സംരക്ഷണത്തിലാണ് അവൻ വളർത്തിക്കൊണ്ടുവരിക. രണ്ടാമത്തേത്, ഒരു സ്ഥാനമാണ് ഉമ്മ എന്നുള്ള നിലക്ക്. ഉമ്മ എന്നുള്ള നിലക്ക് ഒരു സ്ത്രീയോട് ചെയ്യേണ്ട കടമകൾ എന്താണ്? സുബ്ഹാനല്ലാഹ്, അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമോ? അത് എത്ര ആയത്തുകൾ വേണം? വവസൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവളഅത്ഹു കുർഹ. മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ അത് അല്ലാഹു തആല വസിയത്ത് നൽകുന്നു. ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ആ ഉമ്മ അവനെ പ്രസവിച്ചിട്ടുള്ളത്. ആ ഉമ്മ അവനെ പ്രസവിച്ചിട്ടുള്ളത്, അവനെ വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് എന്ന് കാണാം. അതുപോലെ വഖവാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, പ്രായാധിക്യത്തിൽ അവരോട് ഒരു പിന്നെ ദേഷ്യം വരുന്ന മോശമായിട്ടുള്ള സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ പാടില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് കാണാം. അങ്ങനെ ഒരുപാട് ആയത്തുകളും ഹദീസുകളും ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഇനി ഭാര്യ എന്ന നിലക്കോ, ഭാര്യ എന്ന നിലക്കോ, ഭാര്യ എന്ന നിലക്ക് സ്ത്രീയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഖുർആനിൽ, വആശിറുഹുന്ന ബിൽ മഅറൂഫ്, മാന്യമായ നിലക്ക് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കണം, ഏറ്റവും മാന്യം നിറഞ്ഞ രീതിക്ക് അവരോട് ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തൗസു ബിൻ നിസാഇ ഖൈറാ ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ദലഇൻ അവജ്, സ്ത്രീകളോട് ഏറ്റവും മാന്യമായ നിലക്ക് വേണം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. ഹജ്ജത്തുൽ വിദാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിൻ നിസാ, നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനത്തില്ലാ, അല്ലാഹുവിന്റെ അമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ നിങ്ങൾ ഭാര്യമായി സ്വീകരിച്ചിട്ടുള്ളത്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ, അല്ലാഹുവിന്റെ കലിമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നിങ്ങൾക്ക് ഹലാലായിട്ടുള്ളത്, അതുകൊണ്ട് അവരോട് നിങ്ങൾ മാന്യമായി പെരുമാറണമെന്ന് കാണാം. ഒരു സ്ത്രീയോട് പെരുമാറുന്നത് ഒരുത്തന്റെ സൽസ്വഭാവത്തിന്റെ പൂർണ്ണതയാണ് എന്നും സൽസ്വഭാവത്തിന്റെ പൂർണ്ണത ഈമാനിന്റെ പൂർണ്ണതയാണെന്ന് പഠിപ്പിച്ചു. ഒരുത്തൻ നല്ല ഈമാനുള്ള ഒരാളാണെങ്കിൽ അവന്റെ സ്വഭാവം നല്ല സ്വഭാവമായിരിക്കും. അവന്റെ സ്വഭാവം നല്ലതാണെങ്ങനെ അറിയാ? അവനെന്റെ ഭാര്യയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനായിരിക്കും. നാട്ടുകാരോടല്ല, പള്ളിയിലല്ല, കച്ചവടത്തിലല്ല, അങ്ങാടിയിലല്ല, പണമിടപാടിയിലല്ല, ഇതിലൊന്നുമല്ല പറഞ്ഞത്. ഏതിലാ പറഞ്ഞത്? അവന്റെ ഭാര്യയോട് പെരുമാറുന്നതിലാണ് പറഞ്ഞത്.
ങ്ങളെ ഒരു ഭാര്യയോട് പെരുമാറേണ്ട രീതിയിൽ, ജീവിക്കേണ്ട ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട രീതിയിൽ ഒരുപാട് ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് കാണാൻ സാധിക്കും. അതിലൊന്നാണ് ലാ യഫ്രുഖ് മുഅ്മിനു മുഅ്മിന, ഒരു സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയെ വെറുക്കരുത്. ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റളിയ മിൻഹ ആഖർ, അവളുടെ ഒരു സ്വഭാവം അവന് വെറുപ്പുള്ളതാവുകയാണെങ്കിൽ മറ്റൊരു സ്വഭാവം എന്തുണ്ടാവും? അവന് തൃപ്തിപ്പെടുന്നുണ്ടാവും. ഒരു ഭാര്യയിൽ നിന്ന് എന്തെങ്കിലും മോശപ്പെട്ട സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാര്യയുടെ നല്ല സ്വഭാവങ്ങളാണ് ആലോചിക്കേണ്ടത്. അത് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഈ മോശപ്പെട്ട സ്വഭാവം അവന് ക്ഷമിക്കാനും അത് ഒഴിവാക്കാനും അവന് സാധിക്കും. ഇതുപോലെ ഒരുപാട് നിർദ്ദേശങ്ങൾ കാണാൻ സാധിക്കും. ഇനിയൊരു സഹോദരിയാണെങ്കിലോ, ഒരു സ്ത്രീ സഹോദരിയുടെ സ്ഥാനത്താണെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യകൂനു ലിഅഹദിൻ സലാസ ബനാത് വഅ സലാസ അഖവാത് ഫയുഹ്സിനു ഇലൈഹിന്ന ഇല്ലാ ദഖല ജന്ന, മൂന്ന് പെൺമക്കളാവട്ടെ, മൂന്ന് സഹോദരിമാരാവട്ടെ, അവരെ ഏറ്റവും നല്ല രീതിയിൽ അവൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. ഇനി മുസ്ലിം ആയിട്ടുള്ള ഒരു അന്യ സ്ത്രീയാണെന്ന് വിചാരിക്കുക, എന്നാൽ ഏതെങ്കിലും തരത്തിൽ അവൾ കഷ്ടപ്പാട് അനുഭവിക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടെല്ലാം അവരെ സംരക്ഷിക്കേണ്ടതും സഹായിക്കുകയും ചെയ്യേണ്ടത് മറ്റുള്ള മുസ്ലിമികളുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സാഇ അലൽ അർമില വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാ, ഒരു വിധവയുടെ കാര്യത്തിൽ അതുപോലെ അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ ഒരിക്കൽ പരിശ്രമിക്കുകയാണെങ്കിൽ അവൻ ഏതുപോലെയാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, ഇതെല്ലാം സ്ത്രീകൾക്ക് ഇസ്ലാം അവരുടെ ഓരോ സന്ദർഭത്തിലും ഒരു മകളായിരിക്കുമ്പോൾ, ഭാര്യയായിരിക്കുമ്പോൾ, ഉമ്മയായിരിക്കുമ്പോൾ നൽകുന്ന സംരക്ഷണമാണ്. ഇനി ഒന്ന് ആലോചിച്ചു നോക്കി സ്ത്രീകളുടെ വിഷയത്തിൽ, സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ വേഷത്തിന്റെ വിഷയത്തിൽ, സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിട്ടുള്ള നിയമങ്ങളുടെ വിഷയത്തിൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ആളുകൾ, സ്ത്രീകളുടെ ഇസ്ലാമിന്റെ വേഷം അവരെ ഹിജാബ് അഴിക്കണമെന്ന് പറയുന്ന, അല്ലോ ഒഴിവാക്കണം പറയുന്ന ആളുകൾ, നാസ്തികന്മാർ, അവരുടെ വാദം എന്താണെന്നറിയോ? നിങ്ങൾക്ക് അവരുടെ വാദം എന്താണെന്നറിയോ? ഒരു ആണ് അവന്റെ ഉമ്മയാവട്ടെ, അവന്റെ സഹോദരിയാവട്ടെ, അവന്റെ മകളാവട്ടെ, പരസ്പര ധാരണയുണ്ടെങ്കിൽ അവരുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത് അത് അനുവദനീയമാണ്, ഒന്നും കുഴപ്പമില്ല, ഒക്കെ ശരിയാണ്, ഒന്നും ഒരു തെറ്റല്ല. ഈ വാദം പറയുന്ന ആളുകളാണ് ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നത്. എന്തു യോഗ്യതയാണ് അവർക്കുള്ളത്? ഇത് കേൾക്കുന്ന മുസ്ലിം സ്ത്രീകൾ ഒന്ന് ചിന്തിച്ചാ മതി, ഇസ്ലാം അവർക്ക് നൽകിയിട്ടുള്ള സംരക്ഷണം ഒന്ന് ആലോചിച്ചാ മതി, അവർക്ക് അത് ബോധ്യപ്പെടാൻ സാധിക്കും. ഇത് പറയാൻ ഒരവകാശമില്ല അവർക്ക്. അവരുടെ മുഴുവൻ ദേഹേച്ഛകളെ പിൻപറ്റുന്ന, ശഹവത്തുകളെ മാത്രം പിൻപറ്റുന്ന, തലച്ചോറ് നിറയെ വൃത്തികേടുകൾ നിറഞ്ഞിട്ടുള്ള ഒരു സമൂഹമാണ് അവർ.
അവര് പറയുന്ന വാക്കുകൾ കേട്ട് അതിനനുസരിച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ, മുസ്ലിം സ്ത്രീകൾ ഉണ്ടെങ്കിൽ, പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലിബറലിസം എന്ന് പറഞ്ഞ് അതുപോലെയുള്ള മ്ലേച്ഛതകളിലേക്ക് പോകുന്ന സ്ത്രീകൾ, അവർ ഇസ്ലാമിന്റെ വില ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അള്ളാഹുവിന് നിങ്ങളോടുള്ള കാരുണ്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് അവർ പോകുമായിരുന്നില്ല. ഇനി സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ വിഷയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പുരുഷൻ ഉണ്ടായിരിക്കേണ്ട ഗൈറത്ത്, ഗൈറത്ത് എന്ന് പറഞ്ഞാൽ ആത്മരോഷം, അതായത് തന്റേതായിട്ടുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവരിൽ പങ്കുചേരുന്നതിൽ ഉണ്ടാവുന്ന ദേഷ്യം, അതായത് തന്റെ ഭാര്യയോ തന്റെ സഹോദരിയോ തന്റെ ഉമ്മയോ ആയിട്ടുള്ള സ്ത്രീകൾ ആ സ്ത്രീകളെ അന്യപുരുഷന്മാർ അവർ കാണുന്നതും അല്ലെങ്കിൽ അവർ അവരുമായിട്ട് ഇടപഴകുന്നതിലും ഉണ്ടാകുന്ന ആത്മരോഷം, അത് ഗൗരവമായിട്ടൊരു പുരുഷൻ ഉണ്ടായിരിക്കണം. ഒരു മുസ്ലിമിന്റെ സ്വഭാവമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. നമുക്ക് കാണാം, ഹദീസുകളിൽ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്, ഒരുത്തൻ തന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി മരണപ്പെടുകയാണ്, അവൻ ഷഹീദാണ്. വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദ്, ഒരുത്തൻ തന്റെ രക്തം തന്റെ സ്വന്തം ശരീരം കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊല്ലപ്പെടുകയാണ്, അവൻ ഷഹീദാണ്. വമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദ്, തന്റെ ദീന് സംരക്ഷിക്കാൻ കൊല്ലപ്പെടുകയാണ്, അവൻ ഷഹീദാണ്. വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്, തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, തന്റെ ഭാര്യയെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ കൊല്ലപ്പെട്ടാൽ അവൻ ഷഹീദാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ വിഷയത്തിൽ അവരെ സംരക്ഷിക്കുന്നതിൽ, അവരുടെ സൗന്ദര്യം മറ്റുള്ളവര് കാണുന്നതിൽ, അതല്ലെങ്കിൽ അവരെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിൽ ഗൈറത്തുള്ളവരായിരിക്കണം. ഒരിക്കൽ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ റഅയ്തു റജുലൻ മഅ ഇംറാഅതി, ഏതെങ്കിലും ഒരു പുരുഷനെ എന്റെ ഭാര്യയോടൊപ്പം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ കിടപ്പറി കാണുകയാണെങ്കിൽ, ഞാൻ വെട്ടു തന്നെ ചെയ്യും പറഞ്ഞു, മൂർച്ചയുള്ള ഭാഗം കൊണ്ട് വെട്ടു തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅജബൂന മിൻ ഗൈറത്തി സഅദ്, സഅദിന്റെ ഗൈറത്താണ് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണോ, ലഅന ഗൈറു മിൻ വല്ലാഹു അഗൈറു മിന്നി, ഞാൻ സഅദിനേക്കാൾ ഗൈറത്തുള്ളവനാണ്, അല്ലാഹു എന്നേക്കാൾ ഗൈറത്തുള്ളവനാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഗൈറത്തിന്റെ എതിരായിട്ടുള്ള സ്വഭാവമാണ് അദ്ദയൂസ് എന്ന് പറയുന്നത്, അതായത് തന്റെ സ്ത്രീകളെ മറ്റുള്ളവർ കാണുന്നതിലോ മറ്റുള്ളവർ സ്പർശിക്കുന്നതിലോ മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിൽ അവരുമായി ഇടപഴകുന്നതിലോ യാതൊരു കുഴപ്പമില്ലാത്തവൻ, അതാണ് ദയ്യൂസ് എന്ന് പറയുന്നത്. ഇന്ന് കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും, സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ കാലത്തെ ഈ പിന്നെ എന്താ പറയാ, വീലോഗുകളും ഓൺലൈൻ മീഡിയകളിലും മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്, അവരുടെ ഭാര്യയുടെ സൗന്ദര്യം കാണിക്കുന്നതിൽ ഒരു ലജ്ജയുമില്ല, എന്നിട്ട് ആ സൗന്ദര്യത്തിനെ പറ്റി മറ്റുള്ള പുരുഷന്മാർ എന്തെങ്കിലും സ്വരത്തിൽ അതിന് കമന്റ് അടിച്ചാലും അതിനൊക്കെ അവന് സന്തോഷം, അവരുടെ കിടപ്പറകൾ പുറത്ത് കാണിക്കുന്നതിൽ കുഴപ്പമില്ല, അവരുടെ ഭാര്യയുടെ പിന്നെ വീട്ടിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് പുറത്ത് കാണിക്കുന്നത് കുഴപ്പമില്ല, അവന്റെ പെൺമക്കളെ കാണുന്നത് കുഴപ്പമില്ല, അവര് നൃത്തം ചെയ്യുന്നത് ആളുകൾ കാണുന്നതിൽ കുഴപ്പമില്ല, ഇതാണ് ദയ്യൂസ് എന്ന് പറയുന്നത്. ഇത് ഒരു ലജ്ജയും ഇല്ലാത്ത ഇത് എന്താണ് ഇതിന് പറയുക, എനിക്ക് പറയാൻ തന്നെ ലജ്ജയുള്ളതുകൊണ്ടാണ് ചില വാക്കുകൾ ഉപയോഗിക്കാത്തത്. അത്രത്തോളം മ്ലേച്ഛമായ രീതിയിൽ ഇന്ന് ആളുകളെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സലാസത്തുൻ ലാ യംബുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം യൗമൽ ഖിയാമ അൽ ആഖു ലിവാലിദൈഹി വൽ മർഅത്തുൽ മുതറജ്ജില വദ്ദയൂസ്, നാളെ പരലോകത്ത് അല്ലാഹു നോക്കിനെ ചെയ്യൂല, മാതാപിതാക്കളെ ഉപദ്രവിച്ചവൻ, പുരുഷന്റെ വേഷം കെട്ടി നിൽക്കുന്ന സ്ത്രീ, അതുപോലെ തന്നെ സ്വന്തം സ്ത്രീകളെ, തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും പെൺമക്കളെയും സ്ത്രീകളെയെല്ലാം മറ്റുള്ള പുരുഷന്മാർക്ക് മുമ്പിൽ യഥേഷ്ടം അവരെ സൗന്ദര്യം പ്രകടിപ്പിക്കാനും ഇതിനെല്ലാം സമ്മതിച്ചു കൊടുത്തവൻ. ഇസ്ലാമിന്റെ ഈ മഹത്വം പറയുന്ന നേരത്തൊരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുൽ മുൻതഖിം എന്നുള്ള കിതാബിൽ പറയുന്ന ഒരു സന്ദർഭം, ഹിജ്റ 286 നടന്നൊരു സംഭവമാണ്. ഒരിക്കൽ ഒരു സ്ത്രീയും അവളുടെ വലിയുമായിട്ട് കോടതിയിൽ, കാളിന്റെ അടുത്ത് ഒരു പ്രശ്നത്തിന് വന്നു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളെ വിവാഹം കഴിക്കുന്ന സമയത്ത് വിവാഹം കഴിച്ച പുരുഷൻ ഇത്ര മഹർ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര മഹർ നൽകാം, ഖംസുമിയത്ത് ദീനാർ, 500 ദീനാർ മഹർ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞു, മഹർ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ വിഷയവുമായിട്ടാണ് വന്നത്. അങ്ങനെ കാളി എന്താവശ്യപ്പെട്ടു, സാക്ഷികൾ ഉണ്ടോ എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ചില സാക്ഷികൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സാക്ഷികളിൽ പെട്ട ഒരു സാക്ഷി പറഞ്ഞു, ഈ സ്ത്രീ തന്നെയാണോ ആ സ്ത്രീ എന്നറിയാൻ ഹിജാബ് ധരിച്ചിട്ടുണ്ട്, ഈ സ്ത്രീയുടെ മുഖം കാണണം എന്ന് പറഞ്ഞു. എന്നാലേ സാക്ഷിയായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീയോട് സ്ത്രീയെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അതിനുവേണ്ടി സ്ത്രീയോട് എഴുന്നേറ്റിക്കാൻ പറഞ്ഞു. അപ്പൊ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു. ഭർത്താവ് ചോദിച്ചു, എന്തിനാ അപ്പൊ എഴുന്നേറ്റിക്കാൻ പറഞ്ഞു ചോദിച്ചു. അപ്പൊ ഈ ഭർത്താവിനോട് പറഞ്ഞു, ഈ സാക്ഷിക്ക് ഇത് തന്നെയാണോ സ്ത്രീ എന്നറിയണം, അതുകൊണ്ട് ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കണം എന്ന് പറഞ്ഞു. ഭർത്താവിന് അന്ന് ഒരു മുസ്ലിമിനുള്ള ഗൈറത്താ പറയുന്നത്. ഭർത്താവ് എന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ ആവശ്യപ്പെട്ട എന്താണോ അതൊക്കെ നൽകാം, ഇവിടെ ആവശ്യപ്പെട്ടത് എന്താണോ അത് മുഴുവൻ ഞാൻ നൽകിക്കോളാം, അവളുടെ മുഖം വേറൊരു പുരുഷൻ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു, വേറൊരു പുരുഷന്റെ മുമ്പിൽ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട സ്ത്രീ പറഞ്ഞു, ഞാനിതാ ഈ തരാൻ പറഞ്ഞ മെഹർ ഞാൻ ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ്, ദുനിയാവിന്നും പരലോകത്തും ദുനിയാവിലും ആ ഈ വിഷയത്തിൽ നിന്ന് ഇദ്ദേഹം ഒഴിവാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഖാളി പറഞ്ഞൊരു വാക്കുണ്ട്, യുക്ത ബുഹാര ഫി മകാരിമിൽ അഖ്ലാഖ്, ഇത് സൽസ്വഭാവം എന്നുള്ള സൽസ്വഭാവമായിട്ട് എഴുതപ്പെടേണ്ട കാര്യമാണ് എന്നത്. അതായത് പണ്ട് കാലത്തെ മുസ്ലിമീങ്ങൾക്ക് സ്ത്രീകളുടെ വിഷയത്തിൽ ഉണ്ടായിരുന്ന ഗൈറത്താണത്. ഒരു കേസ് നടക്കുകയാണ്, ഇനിയിപ്പോ അത് ഏത് ഭാഗത്ത് ന്യായമാണെങ്കിലും തന്റെ ഭാര്യയായിട്ടുള്ള സ്ത്രീയെ ഒരു അന്യ പുരുഷൻ കാണേണ്ടി വരുമല്ലോ എന്നുള്ളത് വന്നപ്പോ അവൻ എന്താണ് ഇത് മനസ്സിലാവ് പറ്റൂല, അതിന് സമ്മതിക്കില്ല എന്ന് പറയണമെങ്കിൽ ഒരു മുസ്ലിം ഉണ്ടായിരുന്ന ഗൈറത്ത് എത്രയാണ്? ഈ ഒരു സംരക്ഷണം വേറെ ആർക്കാണ് അള്ളാഹുവിന്റെ നിയമത്തിന് കീഴിലുള്ള ദീനിലല്ലാതെ ഇസ്ലാമിലല്ലാതെ വേറെ ആർക്കാണ് നൽകാൻ സാധിക്കുക? ഇത് ഇതിനെതിരായി നിൽക്കുന്നത് അവർ സ്വാതന്ത്ര്യം എന്ന് പറയുന്നു, അവർ പുരോഗമനം എന്ന് പറയുന്നു. എന്ത് പുരോഗമനാ പറയുന്നത്? വ്യഭിചാരം വ്യാപിക്കലോ, അല്ലെങ്കിൽ സ്ത്രീകൾ വസ്ത്രം അഴിച്ചു നടക്കലോ, ഇതാണോ പുരോഗമനം? ഇതാണോ അവരുടെ മാതൃക എന്ന് പറയാനുള്ളത്? അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ പറ്റി കൂടുതൽ പഠിക്കണം, ഇസ്ലാം നൽകിയിട്ടുള്ള സംരക്ഷണം പഠിക്കണം. അതുപോലെ തന്നെ സ്ത്രീകളോട് ഇസ്ലാം പ്രത്യേകമായി കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതുപോലെ അവരുടെ സുരക്ഷിതത്തിന് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. ഈ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് അകത്ത് സുരക്ഷിതമായിരിക്കുന്ന സ്ത്രീകളെ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിക്കുന്നത് ആട്ടിൻപറ്റത്തെ സംരക്ഷിച്ച യജമാനനും അതുപോലെ ചെന്നായിക്കളും പോലെയാണ്. യജമാനൻ ആട്ടിൻപറ്റത്തെ ഏറ്റവും നല്ല രീതിയിൽ വേലിയിട്ട് സംരക്ഷിച്ചിട്ടുണ്ടാവും. ചെന്നായിക്കൾക്ക് എന്ത് വേണം? ഈ ആട്ടിൻകുട്ടികൾ കിട്ടണം, അവർക്ക് അവരുടെ ആവശ്യത്തിന് കിട്ടണം. അപ്പൊ എന്ത് ചെയ്യും ഈ ആടുകളുടെ അടുത്ത് എന്ന് പറയും, നിങ്ങൾ ഇങ്ങനെ സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുകയാണ്, ഞങ്ങളെ കണ്ടില്ലേ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടണം, നിങ്ങൾ നിങ്ങളുടെ തട്ട അഴിച്ചു വെക്കണം, നിങ്ങളുടെ വസ്ത്രം ഊരി വെക്കണം, അതാണ് സ്വാതന്ത്ര്യം, നിങ്ങളെ ഇറങ്ങി വരണം എന്ന് പറയും. ഇത് കേട്ട ആടുകൾ എന്ത് ചെയ്താലോ, യജമാനന്റെ അടുത്ത് പോയി സമരം ചെയ്താലോ, പുറത്തിറങ്ങി എന്താ ഉണ്ടാവുക? ഓര് അവരുടെ ഇഷ്ടത്തിന് അവരുടെ വിശപ്പ് തീർക്കാൻ ഇവരെ ഉപയോഗിക്കും. അതിനുശേഷം അവര് വലിച്ചെറിയും, അതിനുശേഷം ഇവരെ വലിച്ചെറിയും. അതുപോലെ തന്നെയാണ് ഈ കഴുകന്മാരും ചെന്നായിക്കളും. അവർക്ക് ആവശ്യതാണ്, നിങ്ങളുടെ ശരീരമാണ് അവർക്ക് ആവശ്യം. നിങ്ങളുടെ മാന്യതയോ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ആദരവോ നിങ്ങളുടെ ബഹുമാനമോ മുസ്ലിം സ്ത്രീകളെ ഈ ആളുകൾക്ക് ആവശ്യമില്ല. ഈ ആളുകൾ അത് പരിഗണിക്കുന്നില്ല. അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഒരു വഴി മാത്രമായിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇസ്ലാം ഇതാ പഠിപ്പിക്കുന്നു, സ്ത്രീകളോട് പറഞ്ഞു ഹിജാബ് ധരിക്കാൻ. നാം നേരത്തെ പറഞ്ഞ ആയത്ത് മുഖം ഉൾപ്പെടെയുള്ള അവരുടെ ശരീരം മറക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു, അതിനുള്ള വേഷം നിർദ്ദേശിച്ചു. വീണ്ടും നമ്മൾ ആയത്ത് പാരായണം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു. വഖർന ഫി ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വീടുകൾ താമസിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന രീതി അത് മറ്റുള്ളവർക്ക് ആഗ്രഹം ജനിപ്പിക്കുന്ന രീതിയിലാകരുത് എന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ പുരുഷന്മാരോട് കൂടിക്കലരരുത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മെഹ്റമില്ലാതെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്താ ഉണ്ടായത്? ആളുകളെ, മുസ്ലിം പെൺകുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും, ബാംഗ്ലൂരും അതുപോലെ പുറത്തൊക്കെ പഠിപ്പിക്കാൻ വിടും, ഒരു മെഹ്റമില്ലാതെ ഒക്കെ രാവും പകലൊക്കെ യാത്ര ചെയ്യുക, എന്നിട്ട് അന്യ പുരുഷന്മാരോടൊപ്പം യാത്ര, അവരൊരുമിച്ച് കിടക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് താമസിക്കുന്നു. ഇതൊന്നും മുസ്ലിം ആയിട്ടുള്ള ഉപ്പാക്കുമ്മാക്ക് പ്രശ്നമല്ല. നഊദു ബില്ലാഹ്, ഈ സമൂഹത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. നിങ്ങൾ സത്യമായിട്ടും മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ, മുസ്ലിം സ്ത്രീകളുടെ വിഷയത്തിലുള്ള വിഷമം കൊണ്ട് പറയാം, എന്താണ് ഇത്രയും നല്ലൊരു ദീനുണ്ടായിട്ടാണ് മുസ്ലിമായി ജനിച്ചിട്ട് ഇസ്ലാമിന്റെ വില മനസ്സിലാക്കുന്നില്ല എങ്കിൽ എന്താ കഥ? അത്ര വലിയൊരു നഷ്ടം എന്താണത്? മുസ്ലിമായി ജനിച്ചിട്ട് നാളെ നരകത്തിന്റെ വിറകുകൊള്ളിയാവുക എന്ന് പറഞ്ഞാല് അള്ളാഹ് ഇത്ര വലിയ ഔദാര്യമാണ്. ഒരു മുസ്ലിമായി ജനിക്കുക എന്നുള്ളത് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കാത്ത അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യമാണ്. അത് കിട്ടിയിട്ട് ഇസ്ലാമിനെ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്താണ് അവസ്ഥ? നഊദുബില്ല, മഹ്റമില്ലാതെ യാത്ര ചെയ്തു തരും. ഇതിനൊക്കെ ദലീലുകൾ ഉണ്ട്, നമുക്ക് ഒരുപാട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ദലീലുകൾ വീണ്ടും വായിക്കാത്തത്. ഹദീസിൽ കാണാം, ലാ യഹില്ലു ലിംറഅത്തിൻ അൻ തുസാഫിറ ഇല്ലാ വമഅഹാ ദൂ മഹ്റമിൻ മിൻഹാ, മഹ്റമില്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അവളുടെ ഭർത്താവിന്റെ അടുക്കൽ അവൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കാലിലെ പാദശരങ്ങളും മറ്റും ശബ്ദമുണ്ടാക്കി മറ്റുള്ളവരെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിൽ അതുപോലെയുള്ളത് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീകളോട് അന്യ പുരുഷന്മാരിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ ഇബാദത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനും പറഞ്ഞു. നിസ്കാരം നിർവഹിച്ച് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിനെ റസൂലെ അനുസരിച്ച് കൂടുതൽ അവരുടെ ഈ പരിധിക്കകത്ത് നിന്ന് കൂടുതൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങളും കൽപ്പിച്ചു. ഇനി ഒരു സ്ത്രീക്കുണ്ടല്ലോ സഹോദരങ്ങളെ, സ്വർഗപ്രവേശനം വളരെ എളുപ്പമാണ്. ഒരു പുരുഷനേക്കാൾ വളരെ എളുപ്പമാണ് ഒരു സ്ത്രീക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു സ്ത്രീ അവളുടെ അഞ്ചു വക്ത നിസ്കാരം നിർവഹിക്കുകയാണ്. വസാമത് ഷഹ്റഹ, റമദാനിൽ നോമ്പ് നോൽക്കുകയാണ്. വഹഫിലത് ഫർജഹ, അവളുടെ ഗുഹ്യസ്ഥാനം ഏറ്റവും നല്ല രീതിയിൽ ചാരിത്രം കാത്തു സൂക്ഷിക്കുകയാണ്. വതഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ അനുസരിക്കുകയാണ്. ഖീല ലഹ, അവളോട് പറയപ്പെടും, ഉദ്ഖുലി അൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക. മിൻ അയ്യി അബ്വാബിൽ ജന്ന ശഇതി, നീ ആഗ്രഹിക്കുന്ന നീ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും നിനക്ക് പ്രവേശിക്കാമെന്ന് നാളെ സ്വർഗത്തിൽ അവളോട് പറയുന്നു പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പുരുഷൻ എങ്ങനെ കിടക്കണമെങ്കിൽ എന്തൊക്കെ പണിയെടുക്കണം ചേട്ടാ, എന്തൊക്കെ കാര്യം ചെയ്യണം ചേട്ടാ. സ്ത്രീക്ക് വളരെ എളുപ്പത്തിൽ സ്വർഗപ്രവേശനത്തിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, ബുദ്ധിയിലും അറിവിലുമെല്ലാം കുറവായതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പെട്ടെന്ന് സ്ത്രീകളെ വഴിതെറ്റിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർ നരകത്തിൽ കൂടുതലായി കണ്ടു എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് ദജ്ജാലിന്റെ കൂടെ കൂടുതലും സ്ത്രീകളാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അവരുടെ അറിവിന്റെ കുറവും അവരുടെ ബുദ്ധിയുടെ കുറവും ചൂഷണം ചെയ്യാൻ ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, വല്ലാഹു യുരീദു അയ്യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാത്ത്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പശ്ചാത്താപം സ്വീകരിച്ച് നിങ്ങൾ നല്ല രീതിയിലായി വരണം എന്ന് അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്വന്തം ഷഹവത്തുകളെ പിൻപറ്റുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നതോ അള്ളാഹുവിന്റെ നേർമാർഗത്തിൽ നിന്ന് നിങ്ങൾ പഴച്ചു പോകണം എന്നതാണ്. ആണായാലും പെണ്ണായാലും അതിന്റെ അപകടം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മുടെ ജീവിതത്തെ വളരെയധികം കാത്തുസൂക്ഷിക്കണം. സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കണം, ഇസ്ലാമിന്റെ വിശ്വാസവും കർമ്മങ്ങളും സംസ്കാരവും പഠിക്കണം. അതിനോട് യോജിക്കുന്ന അത്രത്തോളം സ്ത്രീകൾക്ക് ആദരവ് നൽകിയിട്ടുള്ള, സ്ത്രീകളെ സംരക്ഷിച്ചിട്ടുള്ള, സ്ത്രീകളെ ബഹുമാനിച്ചിട്ടുള്ള ഒരു സംസ്കാരമോ ഒരു മതമോ ഒരു നിയമമോ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോകുന്നില്ല. ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോകുന്നില്ല. ഇനി മുസ്ലിം സഹോദരിമാരോട് പ്രത്യേകമായി നമുക്ക് പറയാനുള്ളത്, ഇതൊരു അസുഖമാണ്, ഇത് നമ്മുടെ കൽബിനെ ബാധിക്കുന്ന ശഹവത്തുകളാണ്. നമ്മുടെ മക്കൾക്കും അത് ബാധിക്കും, നമുക്കത് ബാധിക്കും. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ പെട്ടതാണ് അമിതമായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലെ ഉപയോഗങ്ങൾ എന്നുള്ളത്. നമുക്കറിയാം, ഇന്ന് വളരെയധികം അധികരിച്ചിട്ടുള്ള കാര്യമാണ്. ആണായാലും പെണ്ണായാലും എല്ലാവരോടും പൊതുവായിട്ട് പറയുന്ന വിഷയമാണ് യൂട്യൂബ് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, അതുപോലുള്ള ഓരോ കാര്യങ്ങൾ. നമ്മൾ കാണുന്നത് ആരെയാണ്? ഈ കാഫിറുകളായ സ്ത്രീ പുരുഷന്മാരെയാണ്. അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ദുനിയാവിന്റെ ആളുകളായിട്ടുള്ള മുസ്ലിം പേരുള്ള ആളുകളാണ്. അവരുടെ ജീവിതവും അവരുടെ ജീവിതത്തിന്റെ രീതികളും അവരെ അഭിനയിച്ചു കാണിക്കുന്നതും നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ സിനിമയാവട്ടെ, സംഗീതമാവട്ടെ, അല്ലെങ്കിൽ വെബ് സീരീസുകളാവട്ടെ, സീരിയലുകളാവട്ടെ, ആ ഇനത്തിൽപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ, ഇപ്പൊ ചിലർ പറയും സംഗീതമല്ല, അത് വേറെ ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെ എന്ത് പറഞ്ഞാലും അത് നമ്മുടെ കൽബിലേക്ക് രോഗം കയറും. നമ്മുടെ കൽബിൽ ദുനിയാവിനോട് ഹെബുണ്ടാക്കും, അത് നമ്മുടെ തലച്ചോറിൽ ശുഭത്തുണ്ടാക്കും. ദീന് ഇങ്ങനൊക്കെ മതി, ഇത്രയൊക്കെ മതി, ദീന് ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. ദീനിലിപ്പോ ഒരു ഹിജാബ് ധരിക്കണമെന്നില്ല, നിക്കാബില്ലെങ്കിൽ ഒരു തട്ടിട്ടാ മതിയെന്നാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഷാൾ മതിയെന്നാവും, പിന്നെ വസ്ത്രം തന്നെ കുറഞ്ഞു വരും. അല്ലെങ്കിൽ ദുനിയാവിന്റെ വിഷയത്തിൽ ഇന്നതുപോലെ ജീവിച്ചാൽ മതി വിചാരിക്കും. വലിയ അപകടമാണ്. കാരണം ഇതുപോലെയുള്ള രോഗങ്ങൾ ഈ സ്ത്രീകളുടെ ഈ സ്ത്രീകൾ പുറത്തിറങ്ങുന്നതും അതുപോലെ അവർ പുരുഷന്മാരോട് ഒരുപോലെയുള്ളവരാണെന്നും ഫെമിനിസവും എല്ലാം വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. സിനിമയും സംഗീതവും ഇന്ന് കാലത്ത് അത് വേറെ പേരുകളിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം, ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മുടെ കൽബിൽ രോഗമുണ്ടാക്കും, ഇത് നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ ഒഴിവു സമയം ഉപകാരമുള്ള മറ്റു പല കാര്യങ്ങളും ഉപയോഗിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ കണ്ടാൽ നാളെ നമ്മുടെ മക്കളിൽ ആ രോഗം പടരും. നമ്മൾ കണ്ടാൽ നമ്മുടെ മക്കൾ വിചാരിക്കും അത് കാണാൻ കുഴപ്പമില്ല. മക്കൾ കാണുമ്പോൾ മക്കളുടെ ചിന്ത അങ്ങനെ ആവില്ല. കാരണം മക്കൾ ഇന്ന് കേൾക്കുന്നത് വേറെ പല കാര്യങ്ങളുണ്ട്. അവർ കാണുന്ന ആളുകൾ വേറെ തരത്തിലാണ്. അവർ വളരുമ്പോൾ കൂടുതൽ വഴികേടിലേക്കാണ് പോവുക. അതുകൊണ്ട് നമ്മുടെ വീട്, നമ്മുടെ കുടുംബം അത് ഇസ്ലാമികമായിട്ട് മാറണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചകൾ വേണം. ഖുർആനിനെ കുറിച്ചും ഹദീസുകളെ കുറിച്ചുള്ള സംസാരം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. ഒരുമിച്ച് ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം മത്സരിക്കണം അള്ളാഹുവിലേക്ക് ആരാണ് കൂടുതൽ അടുക്കുക എന്നുള്ളത്. അത് കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ വളരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയെല്ലാം ആകുമ്പോഴാണ് ഈ ദീന് കൊണ്ടുള്ള ഉപകാരം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവസാനമായിട്ട് വീണ്ടും പറയുകയാണ്, ഈ ലോകത്തുള്ള മറ്റാരെക്കാളും, ഈ ലോകത്തുള്ള മറ്റേത് സൃഷ്ടിയേക്കാളും നമ്മളോട് കാരുണ്യം കാണിക്കുന്നതും നമ്മളോട് ഔദാര്യം ചൊരിയുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിനാണ് നമ്മളോടുള്ള ഏറ്റവും വലിയ കാരുണ്യം. നമ്മുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും എല്ലാം ആ അള്ളാഹുവിന്റെ നിയമം ഒരിക്കലും നമുക്ക് ദോഷാവൂല, ഒരിക്കലും നമുക്ക് ദോഷാവൂല, നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അള്ളാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗാവകാശികളായിട്ട് മാറാൻ നമ്മൾ ഈ ദീനിന്റെ നിയമങ്ങളെ കുറിച്ച് അറിയുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. പല കാര്യങ്ങളും വളരെ വേഗത്തിലാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഇതിനെല്ലാം ആയത്തും ഹദീസുകളും ദലീലുകളുണ്ട്. ഇത് പിന്നെ ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ ഏകദേശം ഹിജ്റ 1429 അങ്ങനെ പറയുമ്പോൾ ഏകദേശം ഇപ്പൊ 44 കഴിഞ്ഞാൽ 15 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു റിസാലയാണിത്. ഇതില് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, പിന്നെ ഇന്ന് കാലത്ത് ഇതുപോലെയുള്ള അസുഖങ്ങൾ സ്ത്രീകളിലേക്ക് കയറാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവർ എണ്ണീറ്റുള്ള കാരണങ്ങൾ എന്താ അറിയോ? മജല്ലാത്തുകളാണ്, മാഗസീനുകളാണ്. അതായത് ഒരു 15-20 വർഷം മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കി, മാഗസീനുകളും അതുപോലെ റേഡിയോകളുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ള കാരണം. എന്നിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്, അന്ന് കാലത്ത് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ മുമ്പ് എഴുതിയതാണ് ഇത്, അതിനു മുമ്പ് എഴുതിയതാണ്, വർഷം എന്തോ തെറ്റിപ്പോയിട്ടുണ്ട്. ഇബ്നു ബാസ് റഹിമഹുള്ള എഴുതിയ ഒരു അന്ന് അദ്ദേഹത്തെ ഫത്വ ലജ്നത്ത് ദായിമ കൊടുത്തിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ മജല്ലാത്തുകൾ അത് ഒഴിവാക്കണം, അത് വായിക്കരുത്, അത് നോക്കരുത് എന്ന് എഴുതിയിട്ടുള്ളത്. ഇന്ന് കാലത്ത് എന്താ പറയേണ്ടി വരിക? അന്ന് കാലത്ത് ആ മാഗസീനുകളാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് കാലത്ത് ഞാൻ സോഷ്യൽ മീഡിയ യൂട്യൂബും വെച്ച് പറഞ്ഞത്. അപ്പോൾ അത് അന്ന് എഴുതിയതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു കിതാബാണ് നമ്മൾ വായിച്ചത്, ബക്ര അബൂ സയ്യിദ് റഹിമഹുള്ളയുടെ ഹിറാസത്തുൽ ഫളീല. അതിലും അദ്ദേഹം അവസാനം പറയുന്നത് ടേപ്പ് റെക്കോർഡുകൾ, ഓഡിയോകൾ, അതിൽ പല വൃത്തികേടുകളും വരുന്നു എന്ന നിലക്കാണ് അവതരിപ്പിക്കുന്നത്. അന്ന് കാലത്ത് അത്രയും അവർ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് കാലത്ത് സഹോദരങ്ങളെ, ഫിത്രകളുടെ നടുവിലാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ശുഭഹത്തുകളും ശഹബത്തുകളും യഥേഷ്ടം നമുക്ക് നേരെ വരുന്നുണ്ട്. ദീനിൽ ഉറച്ചു നിന്നുകൊണ്ടല്ലാതെ, ദീനിന്റെ നിയമങ്ങൾ പഠിച്ചുകൊണ്ടും പ്രാവർത്തികമാക്കിക്കൊണ്ടുമല്ലാതെ, ഈ ദുനിയാവിനോടുള്ള വിരക്തി കൽബിൽ നിറച്ചത് കൊണ്ടല്ലാതെ ദീനിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ സ്ത്രീകൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, നമ്മുടെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ സ്ത്രീകളോടും പറയാനുള്ളത് ദീനിനെ പറ്റി പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മുസ്ലിം യുവതികളെയും യുവാക്കളെയും വളർന്നു വരുന്ന കുട്ടികളെയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഈ ഫിത്നകളിൽ, നമുക്ക് ചുറ്റും നടക്കുന്ന ഫിത്നകളിൽ നമ്മൾ അറിയാതെ ഗഫ്ലത്തിലായി അതിൽ അകപ്പെട്ടു പോകുന്നുണ്ട് പലരും. അള്ളാഹു തആല അവർക്കെല്ലാം തിരിച്ച് ഇസ്തിഖാമത്തോടു കൂടി ദീനിൽ എത്തി നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം ലിൽഅവ്വാബീന ഗഫൂറ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക് പാപം പുറത്തു കൊടുക്കുന്നവനാണ്. അള്ളാഹു നമ്മെ നാളെ അവന്റെ സ്വർഗത്തിന്റെ അവകാശികളായി, അവനെ കണ്ണുനിറയെ കാണുന്ന ആ നോട്ടം ആസ്വദിക്കുന്ന അവന്റെ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും, വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. സുബ്ഹാനക اللهم بحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.